إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما والحقنا بالصالحين اللهم انا نعوذ بك من علم لا ينفع وقلب لا يخشع وبطن لا تشبع وعين لا تدمع ودعاء لا يستجاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم بهماني غلي വിശുദ്ധ മദീനവാസികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. നാം കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ പറയാമെന്ന് വാഗ്ദാനം ചെയ്യാറുള്ള വിഷയവും ചില ക്ലാസുകളിലൂടെ വിശദമായി സംസാരിച്ചതുമായ ഒന്നാണ് നമ്മുടെ അനിശ്ചയ നേതാവായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ളതായ സന്തോഷവാർത്തകൾ മറ്റു ഗ്രന്ഥങ്ങളിലൂടെ. അതേക്കുറിച്ച് നാം സംസാരിച്ചപ്പോൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്നീ ഗ്രന്ഥങ്ങളിലൂടെ റബ്ബുൽ ഇസ്സത്ത് വിശദമായിട്ട് അള്ളാഹുവിന്റെ റസൂല് വരുന്നതിനെക്കുറിച്ച്, നമ്മുടെ നേതാവ് ഈ ലോകത്ത് പൂജാതനാവുന്നതിനെക്കുറിച്ചും നബിയായി നിയോഗിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് എന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഓരോ ഗ്രന്ഥകർത്താക്കളും ആ ഗ്രന്ഥകർത്താക്കളുടെ ഉടമകളാകുന്ന നേതാക്കളാകുന്ന നബിമാർ മരിച്ചു കഴിഞ്ഞാൽ നബിമാരുടെ ശേഷം ഇഷ്ടാനുസരണം അവരെല്ലാം അവരവരുടെ ഗ്രന്ഥങ്ങളെ മാറ്റത്തിരുത്തുകയും മാറ്റത്തിരുത്തലിന് വിധേയമാക്കുകയും തോന്നിയതുപോലെ അവരുദ്ദേശതെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അത് നിമിത്തം ആണ് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മുമ്പിലും അവർ ക്രിസ്തുമതത്തിന്റെ ഉടമകളാവട്ടെ, ജൂതമതത്തിന്റെ ഉടമകളാവട്ടെ, ഹിന്ദുമതത്തിന്റെ ഉടമകളാവട്ടെ, ഏത് മതത്തിന്റെ ഉടമകളാണെങ്കിലും അവരുടെ മുമ്പിലെല്ലാം, അവരിൽ നിന്ന് പൊതുജനങ്ങളുടെ മുമ്പിലെല്ലാം, നാടന്മാരുടെ മുമ്പിലെല്ലാം നമ്മുടെ ഈ സത്യമതമാകുന്ന നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലോകത്തിന് അള്ളാഹു പരിചയപ്പെടുത്തി കൊടുത്തതായ മതം അപരിചിതമായി പോയത് പണ്ഡിതന്മാർ അഥവാ ജൂത ക്രിസ്തീയ പണ്ഡിതന്മാർ അതുപോലെയുള്ളതായ മറ്റ് മതങ്ങളിലുള്ളതായ ആ പണ്ഡിതന്മാരെല്ലാം സത്യത്തെ മറച്ചുവെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റത്തിരുത്തലിന് അവരുടെ ഗ്രന്ഥങ്ങൾ വിധേയമാക്കിയതുകൊണ്ടോ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ കാനന്നാസു ഉമ്മതൻ വാഹിദ ഫബഅസല്ലാഹു നബിയീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമഖ്തലഫൂ ഫീഹ്. ജനങ്ങളെല്ലാം ഒരു സമുദായമായിരുന്നു, പക്ഷേ ആ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ഏതാണെന്നും അസത്യം ഏതാണെന്നും വിവരിച്ചു കൊടുക്കാൻ വേണ്ടി നബിമാർ അയച്ചു. അതോടനുബന്ധിച്ച് സത്യത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു വിഭാഗം, അസത്യത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന മറ്റൊരു വിഭാഗം, അങ്ങനെ ഛിന്നഭിന്നമായി വേർതിരിയുകയും ചെയ്തു. മുൻ കാലഘട്ടങ്ങളിൽ ജനങ്ങളെല്ലാം ഒരേ സമുദായമായിരുന്നു. അങ്ങനെ നബിമാർ വന്നിട്ട് സത്യം പറഞ്ഞപ്പോഴാണ് സത്യത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറാവാത്തതായ വിഭാഗം ഉണ്ടായിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞതായിട്ട് നാം പഠിച്ചതാണ്. എന്നാൽ കഴിഞ്ഞതായ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു. അറബി ഭാഷയിലൂടെ അഹദുൽ ഖദീം എന്ന് ജൂതന്മാരുടെ പഴയ നിയമത്തെക്കുറിച്ച്, അഹദുൽ ജദീദ് എന്ന് ക്രിസ്ത്യാനികളുടെ പഴയ നിയമത്തെക്കുറിച്ച്, അഥവാ ജൂതന്മാരിൽ നിന്നിട്ട് മാറ്റത്തിരുത്തലിന് വിധേയമായതായ തൗറാത്തുകളെല്ലാം ശേഖരിപ്പിച്ചതായ ഗ്രന്ഥത്തിന്റെ പേരാണ് പഴയ നിയമം അഹദുൽ ഖദീം എന്നും പുതിയ നിയമം അഹദുൽ ജദീദ്, ക്രിസ്ത്യാനികളുടെ ഇഞ്ചീലുകളായിട്ട് അറിയപ്പെടുന്നതായ മാറ്റത്തിരുത്തലിന് വിധേയമായതായ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് അഹദുൽ ജദീദ് എന്ന് പറയുക. ഇത് രണ്ടും ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിലും അമുസ്ലിം രാഷ്ട്രങ്ങളിലുമെല്ലാം വളരെ പ്രചാരമുള്ളതായ ഗ്രന്ഥങ്ങളാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ഉള്ളതും ആണ്. തൗറാത്ത് ഇഞ്ചിൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ രൂപത്തിലല്ല അതുള്ളത്. അത് പക്ഷേ നാം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ആരംഭിച്ചതായ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരേക്കും വരുന്നതായ ഈ മതത്തിന്റെ ഉടമകൾക്ക്, ഏത് ജൂത ക്രിസ്തീയ മതങ്ങൾ അതല്ലാത്ത മറ്റു മതങ്ങളുടെ ഉടമകൾക്കെല്ലാം അവർ മാറ്റത്തിരുത്തലിന് വിധേയമാക്കിയതോടുകൂടി ആ ഗ്രന്ഥങ്ങളുടെ അകത്ത് അവസാനത്തെ നബിയാകുന്ന നബിഗുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെന്നതായ വാർത്തയിലേക്ക് സൂചനയുള്ളതായ ഭാഗങ്ങൾ ശേഷിപ്പിച്ചതായിട്ട്, അള്ളാഹു അത്ഭുതകരമാം വിധം ശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. അവർക്കെതിരിൽ അത് ഹുജ്ജത്ത് തെളിവ് ആയി മാറാൻ വേണ്ടി ഖിയാമത്ത് നാൾ വരേക്കും, അഥവാ പരലോകത്ത് വന്നിട്ട് ഞങ്ങൾ അറിയുകയില്ല രക്ഷിതാവേ എന്ന് ജൂതന്മാർക്കും പറയാൻ പറ്റുന്നതല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല പഠിച്ചിട്ടില്ല രക്ഷിതാവേ എന്ന് ക്രിസ്ത്യാനികൾക്കും പറയാൻ പറ്റുന്നതല്ല. ആ രൂപത്തിലാണ് റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദൃഷ്ടാന്തത്തെ നിലനിർത്തിയിരുന്നത്, ശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ നാം കഴിഞ്ഞ ക്ലാസിലൂടെ സംസാരിച്ചപ്പോൾ അതിന് തെളിവുകളായിട്ട് പല സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനമായിട്ട് യുഹന്ന എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു ഇഞ്ചീലിൽ അതിലെ 16:7 ഇപ്രകാരം കാണാം. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നതായിട്ട് അതിൽ ഉദ്ധരിക്കപ്പെടുന്നു, ഉഖ്സിമു ബില്ലാ, ഞാൻ ദൈവത്തെ കൊണ്ട് അള്ളാഹുനെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഈസാ നബി അലൈഹിസ്സലാം പറയുന്നതായിട്ടാണ് അതിലുള്ളത്. ദഹാബി ഖൈറുല്ലക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പോകലാണ് എനിക്കുത്തമം. ലൗലം അദ്ഹബ് ലാ യതി മൗലാക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യസ്ഥൻ, നിങ്ങളുടെ മൗല, നിങ്ങളുടെ നേതാവ് വരുന്നതല്ല. ആര് പറയുന്നതാണത്? ഈസാ നബി അലൈഹിസ്സലാം പറയുന്നതാണ്. ഇപ്പോഴും അത് യുഹന്ന എന്ന ക്രിസ്ത്യാനികളുടെ മുമ്പിലുള്ളതായ ഇഞ്ചീലായി അറിയപ്പെടുന്നതായ ആ ഗ്രന്ഥത്തിൽ കാണുന്നതായിരിക്കും. എന്ത് പറയുന്നു? നിങ്ങളുടെ നേതാവ് വരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടതാണ് എന്നാണ്. ഇദാ ദഹബ്തു യുബ്അസു അസ്സയ്യിദു ഇലൈക്കും, ഞാൻ പോയാൽ നിങ്ങളിലേക്ക് ആ കാര്യസ്ഥനെ നിയോഗിക്കപ്പെടുന്നതായിരിക്കും. ഫൈദാ ബുഇസ, അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് നിയോഗിക്കപ്പെട്ടാൽ, യുഖീമുൽ ഹഖ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അറബി ഭാഷയിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടതാണ് ഈ യുഹന്ന എന്ന് പറയുന്ന ഈ ഇഞ്ചീലിനെ, അല്ലെങ്കിൽ അവരുടെ വേദത്തെ, ഗ്രന്ഥത്തെ. അതായത് അള്ളാഹു ഇറക്കിയതല്ല, അള്ളാഹു ഇറക്കിയ ഇഞ്ചീലല്ല യഥാർത്ഥത്തിൽ. അതിന് ധാരാളമായി മാറ്റത്തിരുത്തൽ വന്നതുകൊണ്ട് ഇഞ്ചീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് അള്ളാഹു ഇറക്കിയ അതേ രൂപത്തിലുള്ള ഗ്രന്ഥമാണ് എന്ന്. ഫൈദാ ബുഇസ, അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ, യുഖീമുൽ ഹഖ്ഖ വയൻശുറുൽ അദ്ല ബൈനകും, നിങ്ങളുടെ ഇടയിൽ സത്യത്തെ അദ്ദേഹം സ്ഥാപിക്കുന്നതും അദ്ദേഹം നീതിയെ വ്യാപകമായി അദ്ദേഹം പ്രചരിപ്പിക്കുന്നതും ആയിരിക്കും എന്ന്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു കാര്യസ്ഥൻ വരാനുണ്ട്, മൗല വരാനുണ്ട്, സയ്യിദ് വരാനുണ്ട് എന്നാണ്. അതേപോലെ ഇതേ ഇഞ്ചീൽ, യുഹന്ന എന്ന് പറയുന്ന ഇഞ്ചീലിൽ 10 നേരത്തെ ഞാൻ പറഞ്ഞതായ അധ്യായത്തിൽ പിന്നെയും കാണുന്നു, ലി അജലി കുഫിരിഹിം ബി, എന്നെ കൊണ്ട് നിങ്ങൾ നിഷേധിച്ചത് കൊണ്ട്, വിശ്വസിക്കാത്തത് കൊണ്ട്, അദ്ഹബു ഇലാ അബി,
എന്റെ പിതാവിലേക്ക് ഞാൻ പോവുകയാണ്. അഥവാ ക്രിസ്ത്യാനികളാണല്ലോ ഇത് എഴുതുന്നത്, അവരുടെ ഇഷ്ടാനുസരണം എഴുതുന്നത് കൊണ്ട് അള്ളാഹു പിതാവായ അള്ളാഹു എന്നാണ് ഈ എഴുതുന്നതായ ആ ഇഞ്ചിലിന്റെ ഉടമ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പിതാവിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ പോകേണ്ടതാണ് അള്ളാഹുലേക്ക് എന്നർത്ഥം. ഒലി അജലി റിയാബി അങ്കും, ഞാൻ നിങ്ങളിൽ നിന്നിട്ട് പോകുന്നത് കാരണത്താൽ, പോകേണ്ടത് നിർബന്ധമായത് കാരണത്താൽ, സയതീകും റൂഹുൽ ഹഖ്, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. യുഅല്ലിമുക്കും ജമീ അൽ ഖൈരി വൽ ഹുദ, എല്ലാ നന്മകളും സന്മാർഗത്തെയും അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതും ആയിരിക്കും. വയുർഷിദുക്കും ഇലൽ ഹഖി വൽ അദൽ, സത്യത്തിലേക്കും നീതിയിലേക്കും അദ്ദേഹം നിങ്ങളെ നയിക്കുന്നതും ആയിരിക്കും. എന്നാൽ ഈ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളതായ അഹ്ദുൽ ജദീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഇഞ്ചീലുകൾ മുഴുവൻ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തർജ്ജിമയിൽ ഈ വരാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് സഹായി എന്ന് പറയുന്നതായിട്ട് കാണാം, സഹായിക്കുന്ന വ്യക്തി എന്ന് പറയുന്നതായിട്ട് കാണാം. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതായ ചില ഇഞ്ചീലുകളിൽ കൗൺസലർ എന്ന് പറയുന്നതായിട്ടും അതേപോലെ കൺഫോർട്ടർ എന്ന് പറയുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ, പഠനം നടത്തിയവർ സംസാരിച്ചപ്പോൾ എന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേപോലെ പാരക്ലീറ്റ എന്നും ചില ഇഞ്ചീലുകളിൽ അഥവാ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതായ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതായ ഇഞ്ചീലുകളിൽ കാണുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? വരാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചുള്ള പേരാണ്. എന്നാൽ പാരക്ലീറ്റ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ അർത്ഥം മുഹമ്മദ് എന്നാണ്, തുതിക്കപ്പെടുന്ന വ്യക്തി എന്നാണ്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതായ കൺഫോർട്ടർ എന്ന് പറഞ്ഞാലും ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. പക്ഷേ മലയാളത്തിൽ ഉള്ളതായ ഈ അർത്ഥത്തെ കുറിക്കുന്ന മുഹമ്മദ് എന്ന വ്യക്തിയാണ് വരാൻ പോകുന്നത് എന്നതിലേക്ക് സൂചന നൽകുന്ന ആ അർത്ഥത്തെ കുറിക്കുന്നതായ ഇഞ്ചീലുകളുണ്ടല്ലോ, ആ ഇഞ്ചീലുകളിലെല്ലാം ഇപ്പോൾ പുതുതായി ഇറങ്ങിയതായ പരിഭാഷകളിൽ ആ ഭാഗങ്ങൾ തന്നെ മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ അർത്ഥങ്ങൾക്ക് വ്യത്യാസം പരിഭാഷകൾക്ക് വിശദീകരണം നൽകിയെടുത്ത് വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാണ്. സുറിയാനി ഭാഷയിൽ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇഞ്ചിയില് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഈ വേർഡ് മുങ്കന്ന അല്ലെങ്കിൽ മുൻകന്ന എന്ന അറബിയിൽ പറയാം. അതിന്റെയും അർത്ഥം സുറിയാനി ഭാഷയിൽ മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഏത് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതായ ഇംഗ്ലീഷിലേക്ക് ഇഞ്ചിയിൽ പരിഭാഷപ്പെടുത്തട്ടെ, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തട്ടെ, ഏത് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതായ ഇഞ്ചിയിലുകൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെ ഉപയോഗിച്ചതായ വേർഡ്സുകളുടെ അർത്ഥങ്ങളെല്ലാം ഏകദേശം മുഹമ്മദ്, മഹാമിദ്, അഹമ്മദ്, ഹാമിദ് എന്ന അർത്ഥത്തെ ഉൾക്കൊള്ളുന്നത് തന്നെയായിരുന്നു. പക്ഷേ കള്ളിവെളിയത്തായി പോകുമെന്ന് തോന്നുമ്പോഴെല്ലാം അവർക്ക് ഇഷ്ടാനുസരണം ഒന്നിരിക്കലോ വേർഡ് തന്നെ നീക്കുകയോ അല്ലെങ്കിൽ പരിഭാഷയിൽ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാറായിരുന്നു പതിവുണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾ അവരുടെ പരിഭാഷകളിലെല്ലാം അങ്ങനെ തന്നെയാണ് കാട്ടാറുള്ളത് എന്നതിലേക്ക് ശരിക്കും അവർക്ക് എതിരിൽ തെളിവാണ് നമ്മുടെ മുമ്പിലുള്ളതായ മലയാള ഭാഷയിലുള്ളതായ പഴയ അവരുടെ ഇഞ്ചീലുകളുടെ, ഈ യുഹന്ന പോലത്തെ ഇഞ്ചീലുകളുടെ പരിഭാഷകളും പുതിയ പരിഭാഷകളും താരതമ്യേന പഠനം നടത്തിയിട്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ സുഹൃത്തുക്കൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പരമാർത്ഥമാണ് അതിൽ കരിഞ്ചന്തകൾ വരുത്തിയിട്ടുണ്ട് എന്നത്. എന്നാൽ ബഹുഭൂരിഭാഗം പരിഭാഷകളിലും അതിന്റെ വിശദാംശങ്ങളിലാണ് പരിഭാഷയിൽ എന്ത് ചെയ്യുക, കൃത്രിമങ്ങൾ വരുത്തുക. അത് സാധാരണ ഈ ക്രിസ്ത്യാനികളെ തന്നെ നാം ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കൂട്ടരിലേക്ക് നാം നോക്കുകയാണെങ്കിലും അങ്ങനെയാണ്. ഖുർആന്റെ പരിഭാഷകൾ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഖുർആന്റെ പരിഭാഷയിൽ നാം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാം ഇവിടെ തന്നെ ഒരു പ്രാവശ്യം ഒരു ഹദീസ് ഗ്രന്ഥത്തിന്റെ പരിഭാഷ കൊണ്ടുവന്നിട്ട് അതിൽ കരുതിക്കൂട്ടിയും കൊണ്ട് ചില വിശ്വാസപരമായ ഭാഗത്തിനെ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയപ്പോൾ പദാർത്ഥത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, അടിവരയിട്ടിട്ട് താഴെ വിശദീകരണം പറയുമ്പോൾ ആ വിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ മായം കലർത്തിയതായതായ ഭാഗങ്ങൾ നാം ഇവിടെ പഠിച്ചതാണ്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ളതായ പഴയ മലയാള പരിഭാഷകൾ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി പദാർത്ഥത്തിൽ വ്യത്യാസപ്പെട്ടതായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്, അടുത്തറിഞ്ഞ ഇറങ്ങിക്കൊണ്ട് ഇരിക്കുന്നതായ മലയാള പരിഭാഷകളിൽ ഇപ്പോൾ പദാർത്ഥത്തിലും പരിഭാഷപ്പെടുത്തുമ്പോൾ ഇഷ്ടാനുസരണം അർത്ഥത്തെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ നീക്കം അങ്ങനെയായതുകൊണ്ട് പ്രസംഗത്തിലൂടെ കേൾക്കുമ്പോൾ കേസറ്റുകളിലൂടെ നമുക്ക് ശരിക്ക് ആ പദാർത്ഥത്തിൽ തന്നെ ഖുർആനിന്റെ അർത്ഥം വളച്ചൊടിക്കുന്നതായിട്ട് കേൾക്കുമ്പോൾ അക്കൂട്ടരെ പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ഇനി വിശദാംശത്തിലല്ലായിരിക്കും അവർ തോന്നിവാസം ചേർക്കുക, കരിഞ്ചന്ത ചേർക്കുക, മറിച്ച് ശരിക്കും അള്ളാഹുവിന്റെ ഖുർആനിന്റെ അതേ പദാർത്ഥത്തിൽ തന്നെ അവരത് ചേർക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം നേരത്തെ വിശദീകരണത്തിൽ പരിഭാഷപ്പെടുത്തിയതിന്റെ വിശദീകരണത്തിൽ ആ തോന്നിവാസം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അവർക്ക് വഹി നൽകിയതായ അതേ ഇബ്ലീസ് തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? പണ്ട് കാലഘട്ടത്തിൽ ഖുർആൻ പരിഭാഷ പാടില്ല എന്ന് പറഞ്ഞ വിഭാഗം, ആ പാടില്ല എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്നിട്ട് വളരെ തുച്ഛം ആൾക്കാർ മാത്രമാണ് അവിടെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ പദാർത്ഥത്തിൽ യാതൊരു നിലക്കുള്ളതായ മാറ്റത്തിരുത്തലിന് വിധേയമാവാത്ത രൂപത്തിലാണ് പരിഭാഷപ്പെടുത്തിയിരുന്നത്. അതേസമയത്ത് ഇപ്പോൾ പരിഭാഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയതായ വിഭാഗത്തിൽ നിന്നിട്ട് ചില വിഭാഗം അഥവാ തോന്നിവാസം പ്രചരിപ്പിക്കുന്ന വിഭാഗം അവർ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ 30-40 വർഷം മുമ്പ് പറഞ്ഞിരുന്നത് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നായിരുന്നു, സ്ത്രീകൾ പഠിക്കാൻ പാടുള്ളതല്ല എന്നായിരുന്നു, സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നതായിരുന്നു, ഖുർആൻ പരിഭാഷ പാടില്ല എന്നതായിരുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികളും സ്കൂളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതേ വിഭാഗം. അതേ വിഭാഗം തന്നെ ഇപ്പോൾ ഖുർആൻ പരിഭാഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ വളരെ നല്ലതാണ്, അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ നമുക്ക് എതിർപ്പുള്ള എവിടെയാണ്? ഖുർആന്റെ അർത്ഥത്തെ ഇഷ്ടാനുസരണം അവനവന് ഈ ബിലീസ് നൽകുന്നതായ വഹി അനുസരിച്ചിട്ട് അവരുടെ മുമ്പിലുള്ളതായ തഫ്സീറിന്റെ വ്യാഖ്യാനം പോലും ഇത് ശ്രദ്ധിക്കാതെ രൂപത്തിൽ മുമ്പിൽ ഉപയോഗിച്ചു വരുന്ന തഫ്സീറുണ്ടല്ലോ, സുയൂത്തി ഇമാമിന്റെ ജലാലൈനി പോലത്തതായ, അല്ലെങ്കിൽ ഇമാം റാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറുർ റാദി പോലത്തതായ, അല്ലെങ്കിൽ ഇബ്നു ജരീർ തബരിയുടെ, അല്ലെങ്കിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഗ്രന്ഥങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതിലുള്ളതല്ലാത്ത രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതായ അനാചാരങ്ങളെ, തോന്നിവാസങ്ങളെ, വിദഅത്തുകളെയെല്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിന്റെ അർത്ഥങ്ങൾക്ക് മായം കലർത്തുക എന്നതായ പദ്ധതിയിലേക്ക് ഒരു വിഭാഗം മുന്നിട്ട് ഇറങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്നത് ഖേദകരമാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കാണാൻ പോകുന്ന സംഭവമാണ്. കാരണം ഇത്ര കാലത്തിലെല്ലാം അവർക്ക് ജനങ്ങളെ ഇസ്ലാമിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം മാർഗങ്ങൾ വേറെ കൈകൊള്ളാറുണ്ടായിരുന്നു. മാലകൾ, മൗലൂദുകൾ പോലത്തതായ, അല്ലെങ്കിൽ 10, 23, 200, 300 ഇനങ്ങൾ വരുന്നതായ സലാത്ത് കിതാബോ, അല്ലെങ്കിൽ ദലായിൽ ഖൈറാത്തോ എന്ന പേരിൽ ഖുർആനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നിട്ടുമെല്ലാം മുസ്ലിം സമുദായത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഒറിജിനൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാത്മാക്കൾ ഏത് രൂപത്തിലാണ് ദിക്ർ ചെല്ലേണ്ടത്, ഏത് രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് മഹാത്മാക്കളെ ബഹുമാനിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് മഹാത്മാക്കളെ ആദരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് മഹാത്മാക്കളെ പിൻപറ്റി ജീവിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ഔലിയാക്കന്മാരെയും സാലഹ്യങ്ങളെയും അനുസരിച്ച് ജീവിക്കേണ്ടത് എന്നതിനെ പഠിപ്പിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ആയ ഗ്രന്ഥങ്ങളാകുന്ന ഇമാമിങ്ങളുടെ, താബിഈങ്ങളുടെ, സലഫു സാലഹ്യങ്ങളുടെ ഗ്രന്ഥങ്ങളെയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാതെ രൂപത്തിൽ നൂലാമാലകളിലേക്കും കെട്ടുകഥകളിലേക്കും സമുദായത്തെ തെളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ കുറെ കാലഘട്ടങ്ങൾ. ഇപ്പോൾ ജനങ്ങളെല്ലാം ഖുർആൻ പരിഭാഷകൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നും മറ്റു ഇത് മറുവശം ഖുർആൻ പരിഭാഷ പഠിച്ചിട്ട് ഇപ്പോൾ സത്യം മനസ്സിലാക്കുവാൻ, ഒറിജിനൽ വിശ്വാസം മനസ്സിലാക്കുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം പൊതുജനങ്ങൾ വരേക്കും ഖുർആനിലൂടെ, ഹദീസിലൂടെ, പരിഭാഷകളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ വിഭാഗം എന്നാൽ ഖുർആനും ആവട്ടെ ഇനി നമ്മുടെ ലക്ഷ്യം, ഹദീസാവട്ടെ ഇനി നമ്മുടെ ലക്ഷ്യം, ഖുർആനെയും ഹദീസിനെയും നമ്മുടെ ഇഷ്ടാനുസരണം ചെരുപ്പുനത്തിട്ട് കാലുമുറിക്കുന്നത് പോലെ നാട്ടിലുള്ളതായ അനാചാരങ്ങളെ സ്ഥാപിക്കാനുള്ള രൂപത്തിൽ വളച്ചൊടിച്ചിട്ട് ഇനി നാം അർത്ഥം വെച്ചിട്ടായിരിക്കണം ഖുർആൻ ഇറക്കേണ്ടത്, ഹദീസിനെ ഇറക്കേണ്ടത് എന്ന് ആ വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും, ഇബ്ലീസിന്റെ വഹി അവർക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പോൾ ഇത് രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത്. പക്ഷേ നാം വളരെ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വതആല നമുക്ക് അമാനത്തായി നൽകിയതാണ് ഈ തൗഹീദ് എന്ന് പറയുന്ന ഈ വിശ്വാസം, ഈ നമ്മുടെ തത്വസംഹിത. ആ തത്വസംഹിതയെ നാം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നാം ഉൾക്കൊള്ളുന്നതായ ആ വിശ്വാസത്തെ മരണം വരേക്കും അതിന് യാതൊരു നിലക്കുള്ളതായ കോട്ടം തട്ടാതെ സുരക്ഷിതമായ രൂപത്തിൽ ഒറിജിനൽ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഉടമകളായി മരിക്കാനുള്ള ഭാഗ്യവാന്മാരായി തീരണമെങ്കിൽ കണ്ടതും കേട്ടതിന്റെയും പിന്നിൽ ഓടുവാനോ ചാടുവാനോ പാടുള്ളതല്ല, മറിച്ച് ഒറിജിനൽ അഹ്ലുസുന്നത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിനത്ര ഒത്ത രൂപത്തിൽ നാം പറയാറുള്ളത് പോലെ ചെരുപ്പിനൊത്തിട്ട് കാലം മുറിക്കുക എന്നതല്ല, പിന്നെയോ കാലിനൊത്തിട്ട് ചെരുപ്പുണ്ടാക്കുക എന്നതാണ്. ഖുർആനിനെയും ഹദീസിനെയും വളച്ചൊടിക്കുമ്പോൾ ഒറിജിനൽ അഹ്ലുസുന്നത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിന് എതിരാണെങ്കിൽ അത് നാം അംഗീകരിക്കാൻ പോകരുത്. ബഹുഭൂരിപക്ഷം അതിന്റെ കൂടെ ഉണ്ടായിരുന്നാലും ശരി എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നാം പണ്ട് കണ്ടതാണ് പഴയ പരിഭാഷകളിൽ തന്നെ വിശദീകരണത്തിൽ, ഏത് ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്ത നിങ്ങൾ ആരെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇബാദുൻ അംസാലുക്കും, അവർ നിങ്ങളെപ്പോലോത്ത അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണ്. നിങ്ങളെപ്പോലോത്ത അടിമകളെ പിന്നെ എന്തിനാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് അള്ളാഹു ചോദിച്ചതായ ആ ആയത്തിന്റെ താഴെ അടി വരെയിട്ടിട്ട് ഇത് പരിഭാഷകന്മാർ എന്ത് ചെയ്തു, തദ്ഊന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തഅബുദൂന എന്നാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ മീത അർത്ഥം വെച്ചപ്പോ മാറ്റിയിട്ടില്ല, ആയത്തിന്റെ പദാർത്ഥത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ തന്നെ അർത്ഥം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ അടിവരായിട്ട് പറയുകയാണെന്ത്, തദ്ഊന എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നതാണ്, വിളിച്ചു പ്രാർത്ഥിക്കുക എന്നല്ല ആരാധിക്കുക എന്നതാണ്. പ്രാർത്ഥന ആരാധന അല്ല എന്നാണ് അവരുടെ വിശ്വാസം, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക എന്നല്ല. അങ്ങനെയായിരുന്നു വരുത്താറുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നു, ഈ വിഭാഗം ഇനി പദാർത്ഥം മാറ്റാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണെന്ന് تدعوهم لا يسمعوا دعاكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير إن تدعوهم നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇവിടെ അവർ പറയും പോലെ അടിവരയിട്ടിട്ട് വളച്ചൊടിക്കാൻ പരിശ്രമിച്ചാൽ പറഞ്ഞതാണ്, ഇൻ തദുഹും അവരെ ആരാധിക്കുകയാണെങ്കിൽ എന്നാണ് നാം അർത്ഥം വെച്ചത്. എന്നിട്ട് അല്ല പറയാൻ അപ്പുറം ലാ യസ്മഉ ദുആകും, നിങ്ങളുടെ ആരാധനയെ കേൾക്കൂല എന്നാണ് അർത്ഥം വരാം. ലാ യസ്മഉ എന്ന് പറയൂലല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല സാഹിത്യത്തിന്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ ആ മാനുഷികത്തെ കഴിവുള്ള ഖുർആനാണ് ഇത്. ഇതിൽ അർത്ഥശൂന്യമായ വേർഡ്സുകളൊന്നും ഉപയോഗിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറയൂല, എന്ത് അവരെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ആരാധനയെ കേൾക്കൂലാന്ന്. ആരാധനയെ കേൾക്കുന്ന ആരാധന്റെ കൂട്ടത്തിൽ കേൾക്കുന്നതും കേൾക്കാത്തതും സുജൂദി കാണൂലാന്നാ കേൾക്കൂലാന്ന് പറയാ. അവിടെ യസ്മഉ എന്ന് ഇവിടെ ഉപയോഗിച്ചത് അവിടെ പദാർത്ഥം മാറ്റാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നേരത്തെ ഞാൻ അർത്ഥം വെച്ച തെറ്റാണ് എന്ന് അവന് സ്ഥാപിക്കേണ്ടി വരും ബുദ്ധിയുണ്ടെങ്കിൽ. അപ്പോൾ വായിക്കുന്ന ആൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇത് ശരിയല്ല എന്ന്. തൊട്ടായത്തിൽ എന്തല്ല പറയുന്നത്, ഇൻ തദ്ഊഹും, ഞാനല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ലാ യസ്മഉ ദുആകും, നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ, അഥവാ അവർ കേട്ടാൽ തന്നെ, മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നത് അല്ല. ഇവിടെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതിന്റെ അർത്ഥം ആരാധിക്കുക എന്നാണെന്ന് വെച്ചാൽ എങ്ങനെയാ സുഹൃത്തെ അല്ലെങ്കിൽ പരിഭാഷക അർത്ഥം ശരിയാവുക? മലയാള ഭാഷയുടെ ABCD വരെ അറിയാത്തവനാണ് ഈ പരിഭാഷ ഉണ്ടാക്കിയത് എന്ന് നാടന്മാരെ വരെ മനസ്സിലാക്കി പോവുകയില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ആദ്യം കലയെ കൂട്ടി തന്നെ എന്ത് വായിക്കാൻ പോകുന്നതിനു മുമ്പ് പ്രത്യേകിച്ച് മദീനവാസികളാവാൻ ചാൻസ് കിട്ടിയവർ, പ്രത്യേകിച്ച് എന്റെ ക്ലാസ്സിൽ വരാനുള്ളതായ ഭാഗ്യം കിട്ടിയ ഈ സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവർ, തൗഹീദിന്റെ ഘടകവിരുദ്ധമായ ഏത് പരിഭാഷയാവട്ടെ, ഹദീസാവട്ടെ, ആയത്താവട്ടെ, പരിഭാഷകന്മാർ വളച്ചൊടിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള തന്റേടവും കൽപ്പും കഴിവും വിജ്ഞാനവും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ മറുപടി നൽകുന്നതല്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ് അതിനപ്പുറം ഇത് ബിംബങ്ങളെക്കുറിച്ചേ അല്ല എന്നതിലേക്കുള്ള ഏറ്റവും വലിയ തെളിവ് അതിന് തൊട്ടായത്താണ്. നാളായി കഴിഞ്ഞാൽ ും നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നതും, അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അവരോട് കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നിട്ട് അവർ കൂറുമാറുന്നതാണ്. ബിംബങ്ങൾ വന്നിട്ട്, കല്ലുകൾ വന്നിട്ട്, മണ്ണുകൾ വന്നിട്ട് ആരാധിക്കപ്പെട്ടിരുന്നതായ മനുഷ്യന്മാരല്ലാത്ത, ഔലിയാക്കന്മാരല്ലാത്ത, സാലിഹീങ്ങളല്ലാത്ത, അമ്പിയാക്കന്മാരല്ലാത്ത മറ്റു സാധനങ്ങൾ വന്നിട്ട് കൂറുമാറുമെന്നല്ല പറയുമോ? കല്ലെന്താ കൂറുമാറാനുള്ളത്? കൂറുമാറേണ്ട ആവശ്യമുണ്ടോ അവിടെ? അപ്പോൾ അവരെ അർത്ഥം വെച്ച രൂപത്തിൽ ഈ അടിവരെ ഇട്ടിട്ട് വളച്ചൊടിച്ച രൂപത്തിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ബിംബങ്ങൾ കൂറുമാറുമെന്നാണ്. എന്തിനാ ബിംബങ്ങൾ കൂറുമാറേണ്ട ആവശ്യം? ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം വഅൻതും ഫീഹാ വാരിദൂൻ. ഇന്നക്കും നിങ്ങളും വമാ തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരെയെല്ലാം ആരാധിച്ചിട്ടുണ്ടോ? എന്തിനെയെല്ലാം എന്നാ ഇവിടെ പറഞ്ഞ ആരെന്നല്ല, എന്തിനെയെല്ലാം ആരാധിച്ചിട്ടുണ്ടോ ബിംബങ്ങൾ ആണ് ഈ പറയുന്നത്. അതെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹസബു ജഹന്നം, ജഹന്നമിൽ കല്ലായി ഉപയോഗിക്കപ്പെടുന്ന ബിംബങ്ങളാണ്. കൂറുമാറാൻ അവിടെ വരൂല. കൂറുമാറാൻ വരല്ല ആരാണ്? അത് ഔലിയാക്കന്മാര്, സാലിഹീങ്ങൾ, അമ്പിയാക്കന്മാര് വരികയാണ്. ഞാൻ പറയുകയല്ല, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സൂറത്ത് അദ്ദേഹം അർത്ഥം വെച്ചപ്പോൾ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞതായ ഭാഗമാണ് നാം ഇവിടെ. ഞാനല്ലാത്തതായ എന്റെ അടിമകളെ ആരാധകന്മാരാക്കി മാറ്റിയ വിഭാഗമുണ്ടല്ലോ, അവരെ ഞാൻ വെറുതെ വിടുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചതായ ആയത്തിന്റെ അർത്ഥം ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ജലാലിയിൽ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇവിടെ ഇബാദി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹിന്റെ അടിമകളാവുന്ന മലക്കുകളും അമ്പിയാക്കന്മാരും ഉസൈറും ഈസയും ആണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിലല്ല, മഹാത്മാക്കൾ അർത്ഥം വെച്ചതാണ്. ആ അള്ളാഹു അല്ലാതെ ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ എന്ന് തന്നെ അർത്ഥം വെക്കുകയാണെങ്കിലേ അർത്ഥം ശരിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഈമാനിനെ, വിശ്വാസത്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നിരപരാധികളായ, അജ്ഞരായ, അറിവില്ലാത്തവരായ നാടന്മാരായ നമ്മുടെ ഉമ്മവങ്ങന്മാർ വീട്ടിലൊതുങ്ങി ജീവിക്കുന്ന വിഭാഗം വരേക്കും അവർ വീഴുമ്പോൾ, അവരുണരുമ്പോൾ, അവർ എണീക്കുമ്പോൾ, അവർ കിടക്കുമ്പോൾ, അവർ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണെങ്കിൽ എന്നെ രക്ഷിക്കുന്ന രക്ഷിതാവേ എന്ന അള്ളാഹുവിന്റെ ആ സ്പെഷ്യൽ പേര് പറയുന്നതിന് പകരം ഞാൻ വൈദിശക്കങ്ങളെ, ഞാൻ മമ്മർത്താങ്ങളെ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അള്ളാഹുവിനെ കോപ്പിക്കുന്ന വാക്ക് പറയാതിരിക്കാൻ വേണ്ടി നാം ട്രെയിനിങ് നൽകിയവരാകണമെങ്കിൽ ചെറുപ്പത്തിലെ അള്ളാഹുവിന്റെ റസൂല് കുട്ടിപ്രായത്തിൽ കുട്ടികളെ കാണുന്ന വേളയിൽ അള്ളാഹു റസൂല് ആ കുട്ടികളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയാറുള്ളതായിരുന്നു, അല്ലയോ കുട്ടി നീ എന്താണ് പഠിക്കേണ്ടത്? അള്ളാഹനെ നീ സൂക്ഷിച്ച് ജീവിക്കണം, എന്നാൽ നിന്നെ അള്ളാഹു സൂക്ഷിക്കുന്നതാണ്. എങ്ങനെയാണ് നീ അള്ളാഹനെ സൂക്ഷിക്കേണ്ടതെന്ന് അറിയാമോ? 10ഓ 12ഓ വയസ്സ് വരെ പൂർത്തിയാവാത്തതായ ഇബ്നു അബ്ബാസ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനോട് അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത ഉപദേശമാണ് എന്തിനു വേണ്ടി? ലോക മുസ്ലിങ്ങളെ, എന്റെ ഉമ്മത്തികളെ, ഖിയാമത്ത് നാൾ വരേക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ചോമന പൈതലുകൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കേണ്ട വിശ്വാസം ഈ രൂപത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ രൂപത്തിലാണ് വിശ്വാസത്തെ. എന്താണ് ഇദാ സഅൽത, എന്റെ കുഞ്ഞോമന മകനെ നീ വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്അലില്ല, നീ അള്ളാഹനോട് മാത്രമേ ചോദിക്കാവൂ. വൈദസ്താൻത, നീ വല്ലവരോടും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഫസ്അഇൻ ബില്ലാ, അള്ളാഹുവിനോട് മാത്രമേ നീ സഹായ അഭ്യർത്ഥന നൽകാൻ നേടാവൂ. അൽ പിന്നെയോ നിർത്തിയില്ല റസൂൽ പറയുന്നു, അല്ലയോ കുഞ്ഞോമന മകനെ, ലോകത്തിലുള്ള സർവശക്തിയും നിനക്കൊരു ദോഷം ചെയ്യണമെന്ന്, നിനക്കൊരു അപകടം ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, നിനക്കത് വേണ്ട എന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും ഒരുമിച്ച് കൂടിയാൽ ആ ഷർറ് നിനക്ക് തട്ടുന്നതല്ല. അതേപോലെ തന്നെ നേരെ മറുവശം ലോകത്തിലുള്ള സർവവിഭാഗവും നിനക്കൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹ് തീരുമാനിച്ചത് ആ നന്മ നിനക്ക് വേണ്ട ണെങ്കിൽ മകനെ നിനക്ക് ആ നന്മ കിട്ടുന്നതല്ല, കിട്ടിക്കാൻ ലോകത്തിലുള്ള ഏത് ശക്തിക്കും സാധിക്കുന്നതേ അല്ല. ഈ വിശ്വാസമായിരിക്കണം എന്റെ ഉമ്മത്തികളെ നിങ്ങളും നിങ്ങളുടെ സമുദായത്തിനും സന്താനങ്ങൾക്കും ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം നാം ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വീഴാൻ പോകുമ്പോൾ, അപകടത്തിൽ പെടാൻ പോകുമ്പോൾ, എന്താവശ്യം വരുമ്പോൾ എന്ന് മനപ്പാടമാക്കി വെക്കുക. ഏ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന സർവശക്തനായ നാദാ, ഈ നാദന്റെ പേരായിരുന്നു നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെട്ടതായ സന്ദർഭത്തിൽ ലോകത്തിൽ അല്ലാതെ സംരക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്റെ മുമ്പിലുള്ള 314 സഹാബാക്കൾ, അവരുടെ കയ്യിൽ വാളേയില്ല, കുതിരകളേയില്ല, ആയുധങ്ങളേയില്ല, മുമ്പിൽ നിൽക്കുന്നതായ വൻ ശക്തികളാകുന്ന ആ ബദ്രണാംഗളത്തിലേക്ക് വന്നതായ 1000-ഓളം വരുന്ന മക്കക്കാഫിറീങ്ങൾ ഓരോ വ്യക്തികളുടെ കൂടെ 18 ആയുധങ്ങളാണുള്ളത്. ഈ സന്ദർഭത്തിൽ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അർദ്ധരാത്രി രാത്രിയെ ഹയാത്താക്കിയും കൊണ്ട് ആ ബദർ രണാങ്കണത്തിൽ വെച്ചിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷിതാവേ നീ കാണുന്നുണ്ടല്ലോ എന്റെ ഈ വിഭാഗം, എന്നെ കൊണ്ട് വിശ്വസിച്ച മുഹാജിരീങ്ങളും മദീനയിൽ നിന്നിട്ട് വന്ന അൻസാറുകളും ആവുന്ന ഈ വിഭാഗം, ഇവരുടെ മുമ്പിൽ നീ അല്ലാതെ വേറെ സഹായിയില്ല, നിനക്കൽ നീ സഹായിച്ചാലല്ലാതെ ഇവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നതേ അല്ല. നിരായുധരായിട്ട് ആയുധമില്ലാതെ രൂപത്തിൽ നിന്റെ കൽപ്പന അനുസരിച്ചിട്ട് പോരാടാൻ ഒരുങ്ങിയും കൊണ്ട് ഇതാ ഇവർ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇവരെ നീ നശിപ്പിക്കുകയാണെങ്കിൽ രക്ഷിതാവേ നിന്നെ ആരാധിക്കുന്ന ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ലോകത്തിൽ ബദരീങ്ങൾ കഴിഞ്ഞാൽ വേറെ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് നീ രക്ഷിക്കണേ രക്ഷിതാവേ എന്ന് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ രണാങ്കണത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ലോകത്തിന് പഠിപ്പിച്ചാൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? എത്ര വലിയ അപകടം പിടിച്ച രംഗത്തിലാണെങ്കിലും നിങ്ങളുടെയും എന്റെയും ശിക്ഷാവിനോടാണ് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ റസൂല് അവരുടെ ശർഫാക്കപ്പെട്ട തൊള്ള പൂട്ടുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിന്റെ റസൂല് കാണുന്നത് എന്തായിരുന്നു? അതാ ഇറങ്ങുന്നു ജിബ്രീൽ, മീകായീൽ, ഓരോ മഹാത്മാക്കളാകുന്ന മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പിന്നിൽ ആയിരക്കണക്കിൽ മലക്കുകൾ അണിനിരന്നുകൊണ്ട് അവർക്ക് ബുഷറയായും കൊണ്ട് അവർക്ക് സന്തോഷ വാർത്തയായും കൊണ്ട് അവിടെ അള്ളാഹു സഹായത്തിറക്കിയതായ രംഗത്തെ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ കാഴ്ചവെച്ച് എന്തിനു വേണ്ടിയായിരുന്നു? മുസ്ലിം ലോകമേ, ബദരീങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്നവരെ, ഈ ബദരീങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുക, ഈ ബദരീങ്ങൾ പ്രാർത്ഥിച്ച രക്ഷിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ ബദരീങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടി അവരുടെ നേതാവാകുന്ന ഞാൻ അഥവാ നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായ അതേ റബ്ബിനോടാണ് നിങ്ങൾ ഏത് അപകടത്തിൽപ്പെടുകയാണെങ്കിലും ചോദിക്കേണ്ടത്. അതാണ് നാമും കാഫിറുകളുമായുള്ള വ്യത്യാസം. ആ വ്യത്യാസം കാണിച്ചു കൊടുക്കാൻ വേണ്ടി നാം മഹാത്മാക്കളെ ബഹുമാനിക്കുമ്പോൾ ആ മഹാത്മാക്കൾ ഏറ്റവും വലിയ മഹാത്മാക്കളാണെങ്കിലും അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് സ്വർണത്തിന്റേതാണ് കത്തിയെങ്കിലും അത് പള്ളയിൽ കുത്തിയാൽ മരിച്ചു പോകുന്നതാണ്, കത്തി കൊണ്ട് മുറിക്കാനേ പാടുള്ളൂ എന്നതുപോലെ മഹാത്മാക്കൾ മഹാത്മാക്കളാണെങ്കിലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. മറിച്ച് അവരെ ബഹുമാനിക്കുക, അവരുടെ ഹിസ്റ്ററി പഠിക്കുക, അവരുടെ ജീവിത പദ്ധതികൾ പഠിക്കുക, എന്നിട്ട് നാം അവരെ പിന്തുടർന്ന് ജീവിക്കുക. അതാണ് അവരെ ഒറിജിനൽ ബഹുമാനം നേടാനുള്ളതായ മാർഗം എന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കലാണ്. നമ്മുടെ വിഷയം അതല്ലെങ്കിലും ഇത് നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായതും ക്രിസ്ത്യാനികൾ കൊള്ളരുതാത്തവരായതും ക്രിസ്ത്യാനികൾ ക്ഷാമത്തിനാളെ വരെ ശിപ്പിക്കപ്പെട്ടവരായതും ക്രിസ്ത്യാനികൾ അവരുടെ ഇടയിൽ നിന്നിട്ട് കൊരങ്ങന്മാരായിട്ടും പന്നികളായിട്ടും കോലം മറിക്കപ്പെട്ടവരായി ആയ ഒരു വിഭാഗം വരെ ഉണ്ടാവാൻ കാരണവും എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഉമ്മത്തികളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിശ്ചയത്തിന് നേതാവായ കണ്ണായ കരളായ ഹൃദയമായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വസിയത്ത് ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു, എന്റെ ഉമ്മത്തികളെ, ഞാനിത് അമേരിക്കാൻ പോകുന്നു, എന്നെപ്പോലോത്തതായ നേതാക്കളെ ലോകം കണ്ടിട്ട് നേതാവിനെ ലോകം കണ്ടിട്ടില്ല, ഇനി കാണാൻ സാധ്യതയുമില്ല. അനസയ്യിദു വലദി ആദം, ഞാൻ ആദമിന്റെ സന്തതികളുടെ നേതാവാണ്. വലാ ഫഖ്ര, ഞാൻ അഭിമാനം പറയുകയല്ല മക്കളെ, അല്ലെങ്കിൽ എന്റെ സഹാബാക്കളെ. അതുകൊണ്ട് എന്റെ സഹാബാക്കളെ, എന്റെ ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ ഉമ്മത്തികളെ, എന്റെ സമുദായമേ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മുൻ കാലഘട്ടത്തിൽ ജീവിച്ചതായ മഹാത്മാക്കളാകുന്ന അമ്പിയാക്കളെ, ആ അമ്പിയാക്കന്മാരുടെ പ്രജകളെല്ലാം അമിതമായി ഊടുകഴിഞ്ഞ് ബഹുമാനിച്ചപ്പോൾ, ഊടുകഴിഞ്ഞ് ആദരിച്ചപ്പോൾ, അവരെ ബിംബങ്ങളാക്കിയപ്പോൾ, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അവരെ ആരാധിച്ചപ്പോൾ, അവർക്ക് വേണ്ടി നേർച്ചയാക്കിയപ്പോൾ, അവർക്ക് വേണ്ടി അർത്ഥപ്പോൾ ആയിരുന്നു അവർ ഇസ്ലാമിൽ നിന്നിട്ട് യഥാർത്ഥ പാതയിൽ നിന്നിട്ട് ഗേറ്റൌട്ടായി പോയത്. അത് കാരണത്താലായിരുന്നു അവരെ അള്ളാഹു ശപിച്ചത്. അതുകൊണ്ട് എന്റെ ഉമ്മത്തികളെ, ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ അമിതമായി പൊക്കിയതുപോലെ ബഹുമാനിച്ചതുപോലെ എന്റെ ഉമ്മത്തികളെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്. പിന്നെയോ കുലോ, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹിന്റെ അടിമ, അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറയുക എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ കൂടെ പങ്കാളിയാക്കുകയോ അള്ളാഹു സ്പെഷ്യലിസ്റ്റായ കാര്യങ്ങൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയോ ചെയ്യരുത് എന്ന് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്തിനാണ് വസിയത്തായിട്ട് റസൂൽ പറഞ്ഞത്? അതിൽ നമുക്ക് പാഠമില്ലേ? അത് നമ്മോട് പറഞ്ഞതല്ലേ? അത് മുസ്ലിം പണ്ഡിതന്മാർ ലോകത്തിന്റെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ? അവരുടെ വാദുകളിലും പ്രസംഗത്തിലും ഉണ്ടാവേണ്ടതല്ലേ? അത് നാം കേൾക്കേണ്ടതല്ലേ? അത് നടപ്പാക്കേണ്ടവർ നാമല്ലേ? അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ടത് അത് നമ്മുടെ ചുമതലയല്ലേ? ഇല്ലെങ്കിൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ അത് പറയാൻ നിന്നത്? അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൂതനായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രിസ്ത്യാനികൾ അവഗണിച്ചു എന്നാണ് നാം മനസ്സിലാക്കിയത്. എവിടെ തോന്നിയതുപോലെ നബിയുടെ പേര് എവിടെയെല്ലാം വരുന്നു അവിടെയെല്ലാം അവരുടെ ഇഞ്ചീലുകളിൽ ഇഷ്ടാനുസരണം മാറ്റി തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാനെ അവർ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചില്ല എന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിസ്തീയ വിഭാഗത്തോട് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രുക്കളായിട്ടാണല്ലോ നിങ്ങൾ ജൂതന്മാരെ കണ്ടത്. മറ്റു മതസ്ഥരെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കുക. നിങ്ങളുടെ നേതാവാകുന്ന ഈസബിനു മറിയം അലൈഹിസ്സലാമിനെ ഞങ്ങൾ ബഹുമാനിച്ചതുപോലെയും ഞങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥം ബഹുമാനിച്ചതുപോലെയും ആരാ ബഹുമാനിച്ചിട്ടുള്ളത്? അങ്ങനെ ആ കാര്യം മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങൾ ഈ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ നിലനിർത്തിക്കൂടേ? നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളതായ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതായ ആ പരാക്രമം അതാണ്. എന്ത്, ഇപ്പോൾ പുതുതായി ഇറങ്ങുന്നതായ ഇഞ്ചിലുകൾ, അത് ഇഞ്ചിൽ ബർണാബയാവട്ടെ യുഹന്നയാവട്ടെ മറ്റേത് ഇഞ്ചിലുകളാവട്ടെ, അതിലെല്ലാം എവിടെയെല്ലാം പരിഭാഷയിൽ അടിവരയിട്ടിട്ട് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നേരിട്ട് പദാർത്ഥത്തിൽ വ്യത്യാസപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ അങ്ങനെ, മുഹമ്മദിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് മായ്ച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്തിരുന്നത്? ജൂതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം എന്താണ് ഈസയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജൂതന്മാരെന്നും മറിയം അലൈഹിസ്സലാം ജൂതന്മാർ പറയുന്ന വാക്കാണ്. ധാരാളം അവരുടെ അഹദുൽ ഖദീം പരിശോധിച്ച് നോക്കിയാൽ കാണാം. അഹദുൽ ഖദീം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? പഴയ നിയമം. പഴയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? പല തൗറാത്തുകളെയും ഒരുമിച്ച് കൂട്ടിയതായ ഒരു ഗ്രന്ഥം. അതിൽ പലയിടങ്ങളിലും ഞാൻ തന്നെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ലൂത്ത് നബി അലൈഹിസ്സലാം വ്യഭിചരിച്ചുവെന്നും യൂസുഫ് നബി അലൈഹിസ്സലാം വ്യഭിചരിച്ചുവെന്നും പല നബിമാരെ കുറിച്ച് വ്യഭിചാരികളാണെന്ന് സ്ഥാപിച്ചിട്ടും. അതിനെല്ലാം പുറമെ ഈസാ നബി അലൈഹിസ്സലാമെ കുറിച്ച് പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് പാഠമാണ്. നമുക്ക് നാം ക്രിസ്തീയ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നല്ലതാണ്. ക്രിസ്ത്യാനികളുടെ നേതാവാണെന്ന് പറയുന്ന യേശു ക്രിസ്തു നമ്മുടെ നേതാവായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. മറിയം മുമ്പ് യൂസഫ് എന്നറിയുന്ന ജോസഫ് എന്നറിയുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്ന ജൂതന്മാർ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു ഒരു അയൽവാസിയുമായിട്ട് മറിയമെന്ന്. അങ്ങനെ അവിഹിത ബന്ധത്തിൽ വ്യഭിചാരത്തിലൂടെ ജനിച്ച ആളാണ് ഈസ എന്നാണ് ജൂതന്മാർ വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ തരം താഴ്ത്തി കാണുന്നതായ ജൂതന്മാർ നിങ്ങളുമായുള്ള ബന്ധം പോലും ഇന്ന് നിങ്ങളെ ഏറ്റവും പൊക്കി പൊക്കി ബഹുമാനിച്ച് നിങ്ങളുടെ നേതാവിനെ, നിങ്ങളെന്നല്ല നിങ്ങളുടെ നേതാവാകുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ പൊക്കി പൊക്കി പറയുന്നതായ ഗ്രന്ഥത്തിന്റെ ഉടമകളാകുന്ന ആ മുസ്ലിങ്ങളോട് അത്രയും കൂടി സുഹൃത് ബന്ധമോ ഏതെങ്കിലും നിലക്കുള്ള ഐക്യമോ ഇല്ലാതെയാണ് ഈ വിഭാഗം നമുക്ക് ലോകത്തിലെല്ലാം വൻ രാഷ്ട്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുക. അതേസമയത്ത് കഠിന ശത്രുക്കളായിട്ട് ഗ്രന്ഥത്തിലൂടെ എഴുതി കാണുന്നത് ജൂതന്മാരെയാണ്, ക്രിസ്ത്യാനികളുടെ മുമ്പിൽ മുസ്ലിങ്ങളെയല്ല. അല്ല എന്താ പറയുന്നത്, നമ്മുടെ ഈ മുമ്പിലുള്ള ഈ ഗ്രന്ഥത്തിൽ നമ്മുടെ ക്രിസ്ത്യാനികൾ നേതാവാണെന്ന് പറയുന്ന ഈസാ നബി ഇസ്ലാമിനെ കുറിച്ച് ان الله اصطفاك وبشرك وطهرك واصطفاك على نساء العالمين يا مريم اقنتي لربك واسجدي واركعي مع الراكعين وإذ قالت الملائكة ملائكة പറഞ്ഞ സമയത്തെ നിങ്ങൾ സ്മരിക്കുക ലോകമേ, സ്മരിക്കുക മുസ്ലിങ്ങളെ, സ്മരിക്കുക ക്രിസ്ത്യാനികളെ, സ്മരിക്കുക മനുഷ്യരാശിയെ. എന്ത് പറഞ്ഞു? ഇന്നല്ലാഹ, മലക്കുകൾ പറഞ്ഞു ആരോട്? മറിയം അലൈഹിസ്സലാമിനോട്. ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്തഫാക്കി, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മറിയമേ. വതഹറക്കി, നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ് മറിയമേ. വസ്തഫാക്കി, നിങ്ങളെ കൂടുതൽ അല്ലാഹുവിന്റെ സഫിയത്തായിട്ട്, അല്ലാഹു തെരഞ്ഞെടുത്തതായ വ്യക്തിയായിട്ട്, ആത്മീയ സംരക്ഷണം നൽകിയതായ വ്യക്തിയാക്കി മാറ്റിയിരിക്കുകയാണ് മറിയമേ. അലാ നിസാഇൽ ആലമീൻ, ലോകത്തിലുള്ള മുസ്ലിം സ്ത്രീകളെക്കാളെല്ലാം മറിയമേ നിങ്ങളെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മലക്കുകൾ മറിയം അലൈഹിസ്സലാമിനോട് പറഞ്ഞതായ രംഗത്തെ നിങ്ങൾ സ്മരിക്കുക എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ആ ആയത്ത് ഈ ഗ്രന്ഥത്തിലില്ലേ? ക്രിസ്ത്യാനികളെ, ഞങ്ങളത് വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ആ യേശു ക്രിസ്തുവിന്റെ ഉമ്മയെ ബഹുമാനിച്ച് എങ്ങനെയാണ് ലോക മുസ്ലിം സ്ത്രീകളെക്കാളും ലോക സ്ത്രീകളെക്കാളും ശ്രേഷ്ഠതയുള്ള ഉള്ളതായ സ്ത്രീയാണ് മറിയം അലൈഹിസ്സലാം എന്ന് ഖുർആൻ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഖുർആൻ നിങ്ങളുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും ഉള്ളതല്ലേ, പിന്നെന്തിനാണ് ഞങ്ങളോട് വൈരാഗ്യം കാട്ടുന്നു? ഞങ്ങളുടെ നേതാവായ മുഹമ്മദിന്റെ പേര് നിങ്ങളുടെ പുതുതായി ഇറങ്ങുന്നതായ ഇഞ്ചീലുകൾ എന്നിട്ട് മായിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. എന്നിട്ട് അള്ളാഹു തുടരുന്നു, യാ മറിയമോ, മറിയം എന്ന വേർഡ് ഏകദേശം 30-32 പ്രാവശ്യം എന്നാണ് എന്റെ ഓർമ്മ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഒറ്റൊരു സ്ത്രീയുടെ പേരാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത്തെ സ്ത്രീയെ കാണുന്നതല്ല. ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ ഖുർആനിലുള്ളൂ, ആ സ്ത്രീയാണ് മറിയം അലൈഹിസ്സലാം. മറിയം അലൈഹിസ്സലാമിന്റെ പേര് 30-ൽ പരം പ്രാവശ്യം പോലും പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ നാടൻ ഇതനുസരിച്ച് പറയാറുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കെട്ടിയുള്ള പേര് പറയാറില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടർ പറഞ്ഞിരുന്നു പോലും അള്ളാഹ് 10-30 പ്രാവശ്യം മറിയമിനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം കെട്ടിയോളാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ എന്ന്. കാരണം ക്രിസ്ത്യാനികൾ പറയുന്നത് ഭാര്യയാണെന്നാണല്ലോ. നാടൻ വാക്കാണ്, അതിന് അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല 30-ൽ പരം പ്രാവശ്യം പറഞ്ഞത് ആരുടെ പേരായിരുന്നു? മറിയം അലൈഹിസ്സലാമിന്റെ പേരാണ്. യാ മറിയമു ഉഖ്നുതീ ലിറബ്ബിക വസ്ജുദീ വർകഈ മഅറാകിഈൻ. ഏ മറിയമേ, ഉഖ്നുതീ ലിറബ്ബിക, നിന്റെ രക്ഷിതാവിനെ നീ ആരാധിക്കൂ. വസ്ജുദീ, രക്ഷിതാവിന് നീ സുജൂദ് ചെയ്യൂ. വർകഈ, രക്ഷിതാവിന് നീ റുക്കുഉ ചെയ്യൂ അഥവാ നിസ്കരിക്കൂ. ഒറ്റക്കല്ല, പിന്നെയോ വസ്ജുദീ വർകഈ, സുജൂദും റുക്കുഉം ചെയ്യൂ. മറിയമേ മഅറാകിഈൻ, റുക്കുഉ ചെയ്യുന്നവരോട് കൂടി ജമാഅത്തായിട്ട് എന്ന് അല്ലാഹ് കൽപ്പിച്ചിരുന്നു മലക്കുകൾ മുഖേന എന്ന് ഖുർആനിലൂടെ ലോകത്തിന് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. മറിയം അലൈഹിസ്സലാമിനെ കുറിച്ച് എത്രയാണ് അല്ലാഹു മറിയമിനെ പൊക്കിയത് എന്ന് നമുക്കും അവർക്കും പാഠമാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹു തുടർന്നു മറ്റൊരിടത്ത്, ഇത് കാലത്തിൽ മലായിക്കത്ത് യാ മറിയമു ഇന്നല്ലാഹു യുബശ്ശിറുക്കു ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസാ ബ്നു മറിയം വജീഹം ഫിദ്ദുനിയാ വൽആഖിറതി വമിനൽ മുഖറബീൻ. ഒയ്ത് കാലത്തിൽ മലായിക്കത്തു, മലക്കുകൾ പറഞ്ഞ രംഗത്തെ നിങ്ങൾ സ്മരിക്കുക. യാ മറിയമു, യാ മറിയമേ, ഇന്നല്ലാഹ യുബശ്ശിറുക്കു ബികലിമത്തിൻ മിൻഹു, അല്ലാഹു നിങ്ങളോട് സന്തോഷവാർത്ത നൽകുകയാണ്. നിങ്ങൾക്ക് അല്ലാന്റെ വചനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേതാണ് ഇസ്മുഹു, ആ വചനത്തിന്റെ പേര് അൽ മസീഹു ഈസാ, അൽ മസീഹു ഈസാ എന്നാണ്. വജീഹൻ ഫിദ്ദുനിയാ വൽആഖിറ, അവർ ആദരണീയനാണ് ദുനിയാവിലും ആഖിറത്തിലും. ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. ആരടോ ബഹുമാനിച്ചത്? നിങ്ങൾ മുഹമ്മദ് നബിയെ അവഗണിക്കുന്നു ക്രിസ്ത്യാനികളെ. ഞങ്ങൾ അള്ളാ ഞങ്ങളുടെ മുമ്പിലുള്ള ഗ്രന്ഥം നിങ്ങളുടെ നേതാവിനെ ആദരിക്കുന്നു, ആദരിക്കുന്നു എന്ന ആ മാനുഷികത്വ കഴിവുള്ള ഗ്രന്ഥത്തിൽ ഖിയാമത്ത് നാൾ വരെ ആദരിച്ചുകൊണ്ടേയിരിക്കുന്ന ആയത്ത് മുസ്ലിം ലോകം ഓതിക്കൊണ്ടേയിരിക്കുന്നു, നമസ്കാരത്തിൽ വരേക്കും ഓതിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ അവഗണിച്ചുകൊണ്ട് മായിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ പരാക്രമമാണെന്ന് ക്രിസ്തീയ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, ജീഹം അല്ലാലേക്ക് അങ്ങേ അറ്റം അടുത്തതായ അടിമയാണ് ഈസാ എന്ന് ഈസയെ ബഹുമാനിച്ചതായ ഭാഗമാണ് ഖുർആനിൽ. അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിയിൽ സൃഷ്ടിച്ചതായ സ്ത്രീകളിൽ നിന്നിട്ട് 4 സ്ത്രീകൾക്കാണ് ഇവിടെ സ്വർഗ സന്തോഷ വാർത്ത നൽകിയിട്ടുള്ളതെന്ന് നമ്മുടെ അനിശ്ചിത നേതാവായ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത നൽകിയിരിക്കുകയാണ്. ഒന്നാമത്തത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്ന മറിയം അലൈഹിസ്സലാം. രണ്ടാമത്തേത് ഖദീജ ബിൻതു ഹുവൈലിദ് ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഖദീജ ബിൻതു ഹുവൈലിദ് റളിയല്ലാഹു തആല അൻഹു. സ്വർഗ സന്തോഷ വാർത്ത ഭൂമിയിൽ നിന്ന് നൽകപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ്. അതേപോലെ തന്നെ ആസിയ ബിൻതു മുസാഹിം, ഫിർഔനിന്റെ ഭാര്യ. ആസിയ ബിൻതു മുസാഹിം ഫിർഔനിന്റെ ഭാര്യ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിൻതു മുസാഹിം, ഖദീജ, ആസിയ, മറിയം, ഫിറാന്, ഫാത്തിമ ബിൻത് മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഹിജ്റ ലോഡ്ജിൽ പറഞ്ഞുപോയോ, ഫാത്തിമ ബിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ, ആസിയ ബിൻത് മുസാഹിം ഫിറാവുനിന്റെ ഭാര്യ. ഫിറാവിന്റെ ഭാര്യയെ കുറിച്ച് നമുക്ക് പരിചയമുണ്ടല്ലോ. എന്താണ് അവർ ഭൂമിയിൽ നിന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്നല്ല പറഞ്ഞത് അല്ലേ? ഫിറാവുൻ 4 കൈക്കും 2 കൈക്കും 2 കാലിനും ആണി തറച്ചുകൊണ്ട് 4 ഭാഗത്തിൽ നിന്നിട്ടു, എന്നിട്ട് അടിച്ചടിച്ചടിച്ച് അടിക്കുന്നവർ ക്ഷീണം വരുന്നത് വരേക്കും അടിച്ചിരുന്നു എന്നാണ് അവസാനം ചരിത്രത്തിൽ കാണുന്നു. ചില മുഫസ്സിരീങ്ങൾ പറയുന്നു വലിയ പൊക്കാൻ പറ്റാത്ത അത്രയും ഭാരമുള്ളതായ പാറക്കല്ലുമായിട്ട് എന്താണ് ഇവൾ പുഞ്ചിരി തൂങ്ങുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആസ്യ ഇടികൊള്ളുമ്പോഴെല്ലാം പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് നശിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കല്ലുമായി എറിയാൻ വരുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ അവനിലേക്ക് അള്ളാഹുലേക്ക് ക്ഷണിച്ചു, അവരെ മരണപ്പെടുത്തുകയും ചെയ്തു കല്ല് തലസ്ഥാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അവരുടെ പ്രാർത്ഥന അവസാന വേളയിൽ സഹിക്കാൻ സാധിക്കാത്ത ആ ഫിറാവുനിന്റെ കൊട്ടാരത്തിൽ അവർ ജീവിച്ചിരുന്നില്ല. ഫിറാവുന്റെ കൊട്ടാരത്തിനോട് അവർക്ക് താമസിക്കാൻ ആഗ്രഹം അതിലുണ്ടായിരുന്നില്ല. അള്ളാഹിനോട് പറയുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്നതി വനജ്നി മിൻ ഫിറാവുന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിമീൻ. രക്ഷിതാവേ, ഫിറാവുന്റെ കൊട്ടാരം എനിക്ക് ആവശ്യമില്ല, നേതാത്തിയാവേണ്ട ആവശ്യമില്ല, ഏത് നിലക്കും ദുനിയാവിലുള്ളതായ ഒന്നും തന്നെ എനിക്ക് വേണ്ട, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഈ ഫിറാവുന്റെ കൊട്ടാരം ഉപേക്ഷിച്ചതിന് പകരം നിന്റെ അടുക്കൽ എനിക്കൊരു വീട് തരണം രക്ഷിതാവേ എന്നവർ പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വർഗത്തിൽ വീട് നൽകി. ആ വീട് കണ്ടുകൊണ്ട് അവർ സുഖിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ചിരിക്കുന്ന വേളയിലായിരുന്നു ഇവൻ കല്ലുമായി ചെന്നിരുന്നത്. ആ കല്ല് തലസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരെത്തേണ്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്നു. എന്നാൽ ഇഞ്ചിയിൽ ഇപ്പോൾ ഉള്ളതായ ഇഞ്ചിയിൽ തന്നെ നേരത്തെ നാം കേട്ടതായ യുഹന്നയിൽ 12:10 കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ലാ യൻതിഖു ബിനഫ്സിഹി, മുഹമ്മദ് സ്വഇഷ്ടത്തിൽ സംസാരിക്കാറില്ല. കുല്ലമാ യഖൂലുഹു മാ യസ്മഉ മിർ റബ്ബിഹി, എന്ത് മുഹമ്മദ് പറയുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ദൈവത്തിൽ നിന്നിട്ട് റബ്ബിൽ നിന്നിട്ട് കേൾക്കുന്നത് മാത്രമേ പറയുകയുള്ളൂ. വഹുവ, ആ മുഹമ്മദ് വരാൻ പോകുന്ന ദൂതൻ എന്ന് പറയുന്ന മനുഷ്യൻ, യുഖ്ബിറുക്കും ബിമാ യഅതീഹി മിൻ ഇൽമിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നരകമെന്ത്, സ്വർഗമെന്ത്, പരലോകമെന്ത്, മീസാനെന്ത്, ഹിസാബെന്ത് എന്നീ കാര്യങ്ങളെല്ലാം ആ വരാൻ പോകുന്ന ദൂതൻ പറയുമെന്ന് ഈസാ നബി അലൈഹിസ്സലാം എന്റെ പേരിൽ ചേർക്കപ്പെട്ട് പറയുന്ന യുഹന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഞ്ചിലിൽ ഇപ്പോഴും സ്ഥലം പിടിച്ച മായ്ക്കപ്പെടാത്ത ഭാഗങ്ങൾ ആണ് നമുക്കറിയാവുന്നത്. അല്ലേ, യേശു ക്രിസ്തു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് പറഞ്ഞതായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളതായ മിക്ക ഇത് ഇഞ്ചിലുകളിലും ഇപ്പോൾ സ്ഥിരമായി സ്ഥലം പഠിക്കുന്ന വാക്കാണിത്. എന്ത്? അല്ലയോ ബനി ഇസ്രായേലികളെ, ഞാൻ നിങ്ങളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടതായ ദൂതനാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു. അള്ളാഹു റസൂലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല يا بني إسرائيل إذ قال عيسى بن مريم عيسى نبي عليه السلام പറഞ്ഞ വേളയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, മുസ്ലിം ലോകമേ അല്ലെങ്കിൽ മനുഷ്യരാശിയെ, يا بني إسرائيل, ഏ ബനി ഇസ്രായേലികളെ, ഇന്നീ റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ അല്ലാഹു എന്നെ നിയോഗിക്കപ്പെട്ട ദൂതനാണ്. നിങ്ങളിലേക്ക്
എന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ തൗറാത്തിനെ സ്ഥാപിച്ചുകൊണ്ടും റസൂലിൻ വേറൊരു ദൂതൻ വരാൻ പോകുന്നുണ്ട് എന്നതിനെ കുറിച്ച് സന്തോഷ വാർത്ത നൽകിയും കൊണ്ടും എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എന്റെ ശേഷം വരാൻ പോവുകയാണ്. ഇസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ്. ഇത് ഖുർആനിലുള്ള വാക്കാണ്. അല്ലാഹ് പറയുന്നു, എന്നിട്ട് ക്രിസ്ത്യാനികളുടെ അടുക്കൽ ദൃഷ്ടാന്തവുമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഹാദാ സിഹ്റുൻ മുബീൻ, ഇത് മാരണമാണ് മുഹമ്മദ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. പണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴുള്ള ക്രിസ്ത്യാനികൾ പറയുന്ന വാക്ക്. എന്നാൽ ഈ പറഞ്ഞതായ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്ത്, ക്രിസ്ത്യാനികളുടെ നേതാവ് യേശു ക്രിസ്തു ഇസ്രായേലികൾക്ക് മാത്രമുള്ളതാണെന്ന് ഖുർആൻ സ്ഥാപിക്കുന്നത് പോലെ ഇപ്പോൾ അവരുടെ മുമ്പിലുള്ളതായ സർവ്വ ഇഞ്ചീലുകളിലും പറയുകയാണ്. നമ്മുടെ നേതാവിനെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? ഖുൽ, തങ്ങൾ അവരോട് പറയുക, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരാശിയേ, മനുഷ്യരാശിയെ, ബനീ ഇസ്രായേൽ എന്നല്ല വിളിച്ചത്, ഏ അറബികളെ എന്നല്ല, ഏ ഖുറൈശികളെ എന്നല്ല, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരാശിയെ, ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീആ, ഞാൻ നിങ്ങളിലേക്കെല്ലാം അള്ളാഹിന്റെ ദൂതനായിട്ട് നിയോഗിക്കപ്പെട്ടതായ വ്യക്തിയാണ് എന്ന് പറയുക. പിന്നീടത്തുള്ള പറയുകയാണ്, വമാ അർസൽനാക മുഹമ്മദ് നബിയെ, തങ്ങളെ ഞാൻ ഇറക്കിയിട്ടില്ല, അയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറം വനദീറ, ജനരാശിക്ക് മനുഷ്യരാശിക്ക് ആഗമാനം സന്തോഷ വാർത്ത നൽകിയും കൊണ്ടല്ലാതെയും നരകം കൊണ്ട് പേടിപ്പിച്ചറിയിച്ചിട്ടല്ലാതെയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ ആ സകലം എല്ലാവരും അണിനിരക്കേണ്ട അനിശ്ചേദ നേതാവും റസൂലും ദൂതനുമാണ് എന്നതും സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. യേശു ക്രിസ്തു എന്ന പേരിൽ അവർ പറയുന്ന നമ്മുടെ നേതാവായ അൽ മസീഹ് ഈസബ്നു മറിയം അലൈഹിസ്സലാം, അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ദൂതനാണ് എന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ ഇഞ്ചിൽ ലോക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചിലുണ്ട്. തൗറാത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ആ സാമിറ എന്ന് പറയുന്ന തൗറാത്തിൽ മുഹമ്മദ് എന്ന വേർഡുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളതായ ആ തൗറാത്തിൽ മുഹമ്മദ് എന്ന വേർഡിന്റെ അടുത്ത് പരിഭാഷപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ തോന്നിയില്ല നന്നായിട്ട് മുഹമ്മദ് എന്ന്. അതുകൊണ്ട് കുറെ എന്തൊക്കെ അർത്ഥം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് എഴുതിക്കേണ്ടത്. അത് അവരുടെ സ്വഭാവം അതാണ്, ആരുടെ, യൂതന്മാരുടെയും ക്രിസ്ത്യാനികളെയും. അതേപോലെ ഇഞ്ചിൽ ബർണാബ എന്ന് പറഞ്ഞ ഇഞ്ചിലുണ്ട്. ഇതിൽ ധാരാളം യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ സ്ഥാപിക്കപ്പെട്ട് നിൽക്കുന്നതായ ഏക ഇഞ്ചിയിലാണ്. ഈ ഇഞ്ചിയിൽ ലോകത്തിൽ പ്രചാരപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ അപകടം മനസ്സിലാക്കിയതുകൊണ്ട് അവരുടെ നേതാക്കളാകുന്ന ബാബമാർ, അറബി ഭാഷയിൽ അങ്ങനെ പറയുന്നു ബാബ, പാദ്രിമാർ, എന്താ ചെയ്തത്? അവര് അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്പെയിനിൽ നിന്നിട്ടുണ്ടായതാണെന്നാണ് തോന്നുന്നത്. ഞമ്മളുടെ കയ്യിൽ അല്ലേ, ആ അഞ്ചാം നൂറ്റാണ്ട്, ഹിജ്റയുടെ അഞ്ചാം നൂറ്റാണ്ടല്ല, ആ ക്രിസ്താബ്ദാണ്, ക്രിസ്താബ്ദം അഞ്ചാം നൂറ്റാണ്ടാകുമ്പോൾ ഉണ്ടാവില്ല, നബിയുടെ മുമ്പാണ് അല്ലേ, ആ ക്രിസ്താബ്ദം അഞ്ചാം നൂറ്റാണ്ടാകുമ്പോൾ നബിയുടെ മുമ്പാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന് മുമ്പായിട്ട് സ്പെയിനിൽ വെച്ചിട്ട് ഇവരെ തീരുമാനിച്ചു, ഇഞ്ചിയിൽ ബർണാബ എന്ന് പറയുന്ന ഒരു ഇഞ്ചിയിലുണ്ട്, അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് ക്രിസ്ത്യാനികളുടെ തീരുമാനമുണ്ടായി. അതനുസരിച്ചിട്ട് ലോകത്തുനിന്ന് മറയപ്പെട്ടു എന്നാണ്. പിന്നെ ഇസ്ലാമിന്റെ ഒരു മുഅ്സത്ത് നിങ്ങൾ നോക്കുക, ഇസ്ലാമിന്റെ മുഅ്സത്ത് എന്താണ്? മുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരണകൂടം ഇതാ മക്കയിൽ നിന്നിട്ട് സ്റ്റാർട്ടായി, മദീനയിൽ നിന്നിട്ട് സ്റ്റാർട്ടായി, അതിതാ വ്യാപകമായി 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 മസ്ജിദുൽ അഖ്സയിലേക്കെത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദുൽ അഖ്സ നമ്മുടെ കീഴിലിറങ്ങുന്നു. അവിടെയുള്ളതായ ആ ബഹ്റുൽ മയ്യിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നതായ സമുദ്രത്തിന്റെ കീഴിലതാ ഒരു ഇഞ്ചീലിന്റെ കോപ്പി, ബർണാബ എന്ന് പറയുന്ന ഇഞ്ചീലിന്റെ കോപ്പി അതാ മുസ്ലിങ്ങൾ കണ്ടുകിട്ടുന്നു, മുസ്ലിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അതിതാ വിതരണം ചെയ്യപ്പെട്ടു. ഇന്ന് ലോകത്തിൽ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ ക്രിസ്തീയ നേതാക്കളുടെ അനുമതിയോടുകൂടിയും അവരത് ഇന്ത്യയിൽ ബർണാബ തന്നെയാണെന്ന് അംഗീകരിച്ച അംഗീകാരത്തോടുകൂടിയും അത് മുസ്ലിം രാഷ്ട്രങ്ങൾ അന്ന് വിതരണം ചെയ്തിരുന്നു. അതിന്റെ കോപ്പീസ് ഇന്നും വ്യത്യാസപ്പെടുത്താത്തതും ചിലതൊക്കെ വ്യത്യാസപ്പെട്ടതും ലോകത്തിൽ വ്യാപകമായി കിടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതും എന്താണ് തെളിവാണ്? ക്രിസ്ത്യാനികൾക്ക് നിങ്ങളോട് അള്ളാഹു പറഞ്ഞ ഈ മൂസാ ഈസാ നബി അലൈഹിസ്സലാം നിങ്ങൾ തങ്ങളോട് പറഞ്ഞതായ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നിങ്ങളുടെ മുമ്പിലുള്ള ബർണാബയിലില്ലേ, ഈ ബർണാബ പിടിച്ചിട്ട് നമ്മുടെ നേതാക്കളിൽ അല്ലെങ്കിൽ പ്രബോധകന്മാരൊരാൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് ദീദാത്ത് അഹമ്മദ് ദീദാത്ത്, ലണ്ടനിലും അമേരിക്കയിലൊക്കെ വെച്ചിട്ട് അവരെ തകർത്തിയതും തമർത്തിയതൊക്കെ നിങ്ങൾ കേട്ടവരും കണ്ടവരുമായിരിക്കാം. അത് ഈ ഇഞ്ചിനുൾ കൂടി തന്നെയായിരുന്നു. ഈ ഇഞ്ചിലുള്ളതായ ചില ഭാഗങ്ങൾ കേൾക്കുക. അധ്യായം 29 വചനം 41 فاستجب الله وطردهما الملائك ميكائيل من الفردوس ആദം നബി അലൈഹി സലാമിനെ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഫിർദൌസ് നിന്ന് പുറത്താക്കിയെന്ന് ബർണാബയിൽ അള്ളാഹു ഇറക്കിയതായിട്ട് ഈസാ നബി അലൈഹി സലാം പറയുന്നതായിട്ട് കാണാം. فلما التفت آدم آدم نبي عليه السلام تيرني نوكي يقول رأى آدم نبي عليه السلام كندو مكتوبا يردبط دائت كندو فوق البابي أولا وادل دنيد يند لا إله إلا الله محمد رسول الله يند كندونا ഇത്രയാണ് ഇഞ്ചിലുള്ളത്. ഇഞ്ചിയിൽ ഈ മാറ്റത്തിരുത്തലിന് വിധേയമായിട്ട് ക്യാമത്ത് നാൾ വരേക്കും തോന്നിയതുപോലെ ക്രിസ്ത്യാനികൾ പണ്ടാടിയിട്ട് പോലും ഇത് കണ്ടപ്പോൾ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞിട്ടില്ല. ഇഞ്ചിയിൽ വരെ ഇല്ല. അതുണ്ട് മങ്കൂസിൽ, മങ്കൂസ് മൗലൂദുണ്ടല്ലോ. അതിന്റെ തുടക്കത്തിൽ ഫതവസ്സലതിഹി ആദം ഇങ്ങനെ പേര് കണ്ടപ്പോൾ ആദം അത് വന്ന് കിട്ടി. ഈ ക്രിസ്ത്യാനികൾക്ക് വരേക്ക് അത് കൂട്ടാൻ തോന്നിയിട്ടില്ല. ഇവർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നമ്മളുടെ കൂടെയുള്ള ക്രിസ്ത്യാനികളെക്കാളും അപ്പുറം അതിന് വിട്ട് കടന്ന് കൃത്രിമം വരുത്താൻ പരിശ്രമിച്ച അതിൽ സ്പെഷ്യലിസ്റ്റ് നേടിയതായ വിഭാഗം ഉണ്ടെങ്കിൽ അഹലന്നു സഹലം അലവല്ല അതിന് നാം പറയാറുണ്ടല്ലോ. ഉള്ളത് അംഗീകരിക്കും നാം, ഇല്ലെങ്കിലോ ഈ അംഗീകരിക്കുകയില്ല. ആര് പറഞ്ഞാലും ശരി, ഏത് ബോധ്യ വിതരണം ചെയ്താലും ശരി, ഖുർആനും ഹദീസും സ്ഥാപിച്ചത് നാം അംഗീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ നേതാവിനെ പൊക്കി പറയാൻ ഇല്ലാത്തത് കെട്ടിയുണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നേതാവ് പറയാതെ തന്നെ പൊങ്ങിയ ആളാണ് എന്നതുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? അതിനു മുമ്പായിട്ട് നാം പലപ്പോഴും ഇവിടെ പറഞ്ഞതാണ് ഖുർആൻ എന്താ പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാമും ഹവ്വ അലൈഹിസ്സലാമും അവിടെ നിന്ന് തെറ്റ് ചെയ്തപ്പോൾ അല്ലാഹ് പറയുന്നു ഫതലഖ ആദമു മിർ റബ്ബി കലിമാതിൻ ഫതബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ആദമു ഹവ്വയും കൂടി അല്ലാഹുവിനോട് ചില വചനങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ അല്ലാഹു ആദമെന്നും ഹവ്വാക്കും മാഫ് ചെയ്തു കൊടുത്തു എന്നാണ്. എന്നിട്ട് മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുകയാണ്, എവിടെയാണത്? സൂറത്തുൽ ആറാഫിലാണ്. എന്ത് പറഞ്ഞു എന്നാണ് ഈ കലിമത്ത്? ഒരു കാര്യം മുസ്ലിംകൾ ഖുർആൻ പഠിക്കുന്നവർ ഹദീസ് പഠിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആയത്തിന്റെ വിശദീകരണം ആയത്ത് നൽകിയാൽ പിന്നെ മുഫസ്സിരീങ്ങളുടെ ആവശ്യമില്ല. ആയത്തിന്റെ വിശദീകരണം ആയത്തിൽ വന്നാൽ പിന്നെ മുഫസ്സിരീങ്ങളുടെ ആവശ്യമില്ല. ആയത്തിന്റെ വിശദീകരണം നമ്മുടെ അനിഷേധ്യ നേതാവ് നൽകിയാൽ പിന്നെയും അവിടെയും മുഫസ്സിരീങ്ങളുടെ ആവശ്യമില്ല. ആയത്തിന്റെ വിശദീകരണം സഹാബാക്കൾ നൽകിയാൽ അവിടെയും മുഫസ്സിരീങ്ങളുടെ ആവശ്യമില്ല. ഇതൊക്കെ നാം മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അള്ളാഹു ആയത്തിന്റെ വിശദീകരണം നൽകുകയാണ്. ഒരു സൂറത്തിൽ അള്ളാഹു പറഞ്ഞു, അതേതാണ്? സൂറത്തുൽ ബഖറയിലെ എന്ത്? ഫതലഖ ആദമു മിർ റബ്ബി കലിമാതിൻ ഫതബ അലൈഹി. ആദമും ഹവ്വയും അവിടെ തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹുമായി ചില വാക്കുകൾ സംസാരിച്ചു. അള്ളാഹു ആ വാക്കുകൾ എന്താണെന്ന് വിശദീകരിക്കുകയാണ് വേറെ ആയത്തിലൂടെ. അതെവിടെയാണ്? സൂറത്തുൽ ആറാഫിൽ. ആലാ ആദമും ഹവ്വയും പറഞ്ഞു, റബ്ബനാ വലംനാ അൻഫുസന വഇൻ ലം തഗ്ഫർ ലനാ വതർഹംനാ ലനകൂന രക്ഷിതാവേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങളുടെ പാപത്തെ നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ അപകടത്തിലും നഷ്ടത്തിലും പെട്ടുപോകുന്നതാണെന്ന് ആദമും ഹവ്വയും പറഞ്ഞു. അപ്പോൾ വചനം എന്താണെന്ന് മനസ്സിലായില്ലേ? ഏത് വചനമാണത്? അപ്പോൾ എന്തല്ല ഈ റസൂല്ലാന്റെ പേരവിടെ ആർഷന്റെ വീത കണ്ടപ്പോൾ റസൂല്ലാനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന് മങ്കൂസുകാരൻ തുടക്കത്തിൽ പറഞ്ഞതല്ല. അത് ഒറിജിനൽ സഹീഹായ സ്വീകാര്യോഗ്യമായ ഹദീസുകളിൽ കാണുന്നതല്ല. ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതായ റിപ്പോർട്ടകന്മാരെല്ലാം സ്വീകാര്യോഗ്യമായവരല്ല എന്ന് നാം ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. തെളിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല. കാരണം നാം സത്യത്തിന് അന്വേഷിക്കുന്നവരാണ്. നാം എന്തെങ്കിലും ഒരു തത്വം മുമ്പിൽ വെച്ചിട്ട് പിന്നെ ഇത് ഖുർആനെയും ഹദീസിനെയും ആ തത്വം സ്ഥാപിക്കാൻ വേണ്ടി വളച്ചൊടിക്കുന്ന പരിപാടി നമ്മൾക്കില്ല. നമ്മൾക്ക് ഖുർആനും ഹദീസുമാണ് നമ്മുടെ മാനദണ്ഡം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു പോയതും. എന്നാൽ ഇത്തരം നമുക്ക് നല്ല കടിക്കാപ്പെട്ടാത്ത രൂപത്തിലുള്ളതായ തെളിവുകളൊക്കെ ഇഞ്ചിൽ ബർണാബകളിൽ ധാരാളമുണ്ട്. ഒരു സ്ഥലത്ത് കാണുന്നു ബർണാബയിൽ തന്നെ നേരത്തെ പറഞ്ഞ അധ്യായം തന്നെയാണ് വചനം. അല്ല, നേരത്തെ പറഞ്ഞ അധ്യായമല്ല, സോറി, ഏഴാം അധ്യായം വചനം 163 പറയുന്നു. എന്താണ് തിൽമീസുകൾ മറുപടി പറയുന്നതായിട്ടാണ്. യാ മുഅല്ലിം, ചോദിക്കുകയാണോ? ഇത് ഹവാരികളുടെ ചോദ്യോത്തരായിരിക്കും. ഈസാനബി ഇസ്ലാമിന്റെ പരിസരത്തിൽ ഹവാരികൾ ഉണ്ടായിരുന്നല്ലോ. ഈ ഹവാരികളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഈസാനബി ഇസ്ലാമിന്റെ ഹവാരികളെ പോലെ നിങ്ങൾ ആയിരിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. قال الحواريون نحن انصار الله انا انصار الله من انصاري الى الله എന്നെ അള്ളാഹുവിലേക്ക് എന്നെ നിങ്ങൾ സഹായിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് ഈസാ നബി അലൈഹി സ്വലാം ഹവാരികളോട് ചോദിച്ച രംഗത്തെ നിങ്ങൾ സ്മരിക്കുക. ആലൽ ഹവാരിയൂന, ഹവാരികളാകുന്ന ഒറിജിനൽ മുസ്ലിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ പരിസരത്തിലുള്ളവർ പറഞ്ഞു, നഹനു അൻസാറുല്ലാ, ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾ അതുപോലെ ആയിരിക്കേണ്ടതാണെന്നുള്ള നമുക്ക് പഠിപ്പിച്ചെന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഹവാരികൾ ചോദിക്കുകയാണ് ആരോട്? ഈസയോട് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ഇതെന്താണ്? മൻ അസാ അയ്യക്കൂന ذلك الرجل الذي تتكلم عنه سيأتي إلى العالم ലോകത്തിലേക്ക് പിൻ കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്ന ആ മനുഷ്യൻ ആരാണ് ഈസാ എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് പരിസരത്തിൽ നിൽക്കുന്നതായ ഹവാരികൾ ചോദിച്ചു എന്നാണ്, അല്ലെങ്കിൽ തിൽമീസന്മാർ ചോദിച്ചു എന്നാണ്. ഫഅജാബ യസൂ, യസൂ മറുപടി നൽകി എന്ന് പറഞ്ഞ ഈസാ അലൈഹിസ്സലാം മറുപടി നൽകി, ബിബ്തിഹാജിൻ, വളരെ സന്തോഷപൂർവം, സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ഈസാ നബി അലൈഹിസ്സലാം മറുപടി നൽകി. എന്താണ് പറഞ്ഞത്? ഇന്നഹു മുഹമ്മദുൻ റസൂലുള്ളാ, അദ്ദേഹം മുഹമ്മദുൻ റസൂലുള്ളാ. ഇത് ഇങ്ങനെ തന്നെ കാണാം ബർണാബയിൽ. എന്റെ ഈസാ നബി അലൈഹിസ്സലാം പേര് പറഞ്ഞിരിക്കുകയാണ്, മുഹമ്മദുൻ റസൂലുള്ളാ എന്നാണ് പറഞ്ഞതെന്നാണ്. ഇത് ഇഞ്ചിയിൽ ഇപ്പോഴും സ്ഥലം പിടിച്ച വാക്കാണ്. ക്രിസ്ത്യാനികൾക്കും ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് ശരിക്കും വിശ്വസിക്കാത്തതായ വിഭാഗത്തിനും ഇത് എതിരിൽ തെളിവാണ്. ഇഞ്ചിൽ ലൂക്കയിൽ കാണുന്നു 14:2 അൽഹംദുലില്ലാഹിൽ ആലി വൽ ഇസ്ലാമു ഉലിനാത്തി അഹമ്മദ് എന്നുള്ള ഒരു വേർഡ്. അവിടെ അർത്ഥം വെച്ചപ്പോൾ തോന്നിയ പോലെ എന്തൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്, അർത്ഥം വെക്കുമ്പോൾ ഇത് വേണ്ടതുപോലെ വിശദീകരിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹിൽ ആലി, അൽഹംദുലില്ലാഹിൽ ആലി വഅലൽ അർളി ഇസ്ലാം, ഭൂമിയിൽ ഇസ്ലാമാണ്, അള്ളയാണ് ഉയർന്നവൻ, ഭൂമിയിൽ ഇസ്ലാമാണ്, വലിന്നാസി അഹമ്മദു, മനുഷ്യന്മാരെ നന്നാക്കാൻ അഹമ്മദു ആണെന്നാണ് അതിന്റെ അർത്ഥം. അത് ലുക്കയിലുള്ളതാണ്. ലുക്ക എന്നൊരു പറയാം, ലുക്കോസ് എന്തെങ്കിലും ആവട്ടെ, ഇത് ലുക്ക നമ്മൾ അറബിയിൽ അങ്ങനെയാണല്ലോ വായിക്കാം. അല്ലാഹു പറയുന്നു, അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീലി യഅമറുഹും ബിൽ മാറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്തയ്യിബാത്തി വയുഹർരിമു അലൈഹിം അൽഖബായിസ് ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون إذا نمك كرسية سورتك الكالكانم نامك الكالكانم نمك بعد ما يقرآن عند برنجد نينجل دمم بلل إنجيل سابق كنون كرسي نينجل دمم بلل قرآن فرين نينجل كالكوغا الذين آران ور يتبعون ور في مبتن دان الرسول النبي نبي آي رسول ായ അൽ ഉമ്മിയ അക്ഷര റസൂലുള്ളാഹിന്റെ പേരാണത്. റസൂലുള്ളാഹിന്റെ പ്രത്യേകത എന്താണ്? റസൂൽ അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതാനും പഠിപ്പിച്ചിട്ടില്ല, വായിക്കാനും പഠിപ്പിച്ചിട്ടില്ല. എന്തിനാണത്? എന്തിനാണ് റസൂൽ എഴുതിയിട്ടും വായിച്ചിട്ടും പരിചയമുള്ള ആള് എന്ന് മുമ്പേ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ പിന്നെ പറയാമായിരുന്നു. അദ്ദേഹം ഷായിറാണെന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട്. കവിയാണ്, സാഹിത്യകാരനാണ്, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം കൽപ്പും കഴിവും കൊണ്ട് സാഹിത്യത്തിലൂടെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മിയാക്കിയിട്ടാണ് വളർത്തിയിരുന്നത്. പള്ളിക്കൂടം കണ്ടിട്ടില്ല, എഴുതാൻ പഠിച്ചിട്ടില്ല, വായിക്കാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ജനങ്ങൾ വിശ്വസിച്ച്, അങ്ങനെ ജനങ്ങൾ അറിഞ്ഞ് ഖുറൈശ് വംശത്തിൽ, ഹാഷിം കുടുംബത്തിൽ ജനിച്ചതായ മുഹമ്മദ് ആ മുഹമ്മദ് ഇതുവരെ എഴുതിയിട്ടില്ല, വായിച്ചിട്ടില്ല എന്നത് അറബികൾക്കെല്ലാം ഉസ്ബത്തിന് ഷൈബത്തിന് റബീഅത്തിന് അബൂജഹലിന് എല്ലാവർക്കും സുപരിചിതനായിരുന്നു നബിക്കുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയാണ് പിന്നെ അവരെ എല്ലാം മുട്ടുകുത്തിക്കുന്ന ലോകത്തിലുള്ള സർവ അറബി ഭാഷ എന്നല്ല ആ എല്ലാ ഭാഷയുടെയും സാഹിത്യത്തിന്റെ അക്കാദമി രൂപീകരിച്ചുകൊണ്ട് ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ വിഭാഗത്തെ എല്ലാം മുട്ടുകുത്തിപ്പിക്കുന്നതായ ഗ്രന്ഥവുമായിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു മുമ്പ് തന്നെ വിവരം നൽകുന്നത് ആരാണ് ആ വിഭാഗം നബിയെ പിൻപറ്റും, ഉമ്മിയായ നബിയെ പിൻപറ്റും, എങ്ങനെയുള്ള നബിയാണ് അല്ലദീന അല്ലദീ, എങ്ങനെയുള്ള നബിയാണ് യജിദൂനഹു, ആ നബിയെ അവർ കാണുന്നതാണ് മക്തൂബൻ, ആ നബിയെക്കുറിച്ച് വിശദീകരണം നൽകിയും കൊണ്ട് എന്തും അവരുടെ അടുക്കൽ, ആകാശത്തിലല്ല ലോഹിൽ മഹഫൂദിലല്ല, നിങ്ങളുടെ അടുക്കൽ തെളിവാണ് നിങ്ങൾക്ക്, എന്തും ക്രിസ്ത്യാനികളുടെ അടുക്കൽ, ജൂതന്മാരുടെ അടുക്കൽ, ഹിന്ദു എല്ലാവരുടെ അടുക്കലും എഴുതപ്പെട്ടതായിട്ട് കാണാം. തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിൽ പ്രത്യേകിച്ച് ഇൻജീൽ പ്രത്യേകിച്ച് എഴുതപ്പെട്ടതായി കാണുന്നതായ നബിയാണ്. അല്ലയോ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ ഇൻജീൽ ബർണാബയിലും നിങ്ങളുടെ ലൂക്കയിലും നിങ്ങളുടെ യുഹന്നയിലും എല്ലാമുള്ള മുഹമ്മദിനെ കുറിച്ചല്ലേ ഞങ്ങളുടെ മുമ്പിലുള്ള ഖുർആൻ പറയുന്നത്. തജിദൂനഹു നിങ്ങൾക്ക് കാണാം, മക്തൂബൻ എഴുതപ്പെട്ടതായിട്ട് കാണാം. തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളതായ ഇഞ്ചിയിലുള്ളതല്ലേ. ഉമുറുഹും ബിൽ മഅറൂഫ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മ കൊണ്ട് ഉപദേശിക്കുന്ന ആളാണ്. വയൻഹാഹും അനിൽ മുൻകർ, തിന്മ കൊണ്ട് വിരോധിക്കുന്ന ആളാണ്. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, നല്ല കാര്യങ്ങളെ ഹലാലാക്കുന്ന ആളാണ്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, വടക്കായ കാര്യങ്ങളെ ഹറാമാക്കുന്ന ആളാണ്. വയദഉ അൻഹും ഇസ്റഹും, മുൻകാലഘട്ടത്തിലുള്ള ജൂത ക്രിസ്തീയ വിഭാഗത്തിന് വിഷമം സഹിക്കേണ്ടി വന്നിരുന്നതായ നിയമങ്ങളെയെല്ലാം അവർക്കിതാ കൺസേഷൻ നൽകിയും കൊണ്ട് അവർക്കെല്ലാം അതിൽ നിന്നെല്ലാം ഒഴിവ് കിഴിവ് നൽകിയും കൊണ്ട് നിങ്ങൾക്കിപ്പോൾ അശുദ്ധിയുണ്ടായാൽ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ കഴുകിയാൽ മതി, കട്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ സംസാരിച്ച് നോമ്പ് പിടിക്കാം, നിങ്ങൾക്ക് സംസാരം ഒഴിവാക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണ്ട് ഹറാമാക്കിയതായതായ ആ ഇത്
ഇത്ര വേടാണ് മനസ്സിലായല്ലേ.
കൊഴുപ്പ് ഹറാമാക്കിയിരുന്ന ആർക്ക്? ജൂതന്മാർക്ക്. നമുക്കോ ഹലാലാണ് തിന്നാം. നമുക്ക് ഹറാം എന്ത് മാത്രമേ ഉള്ളൂ? അർക്കപ്പെടാതിരിക്കാൻ പാടുള്ളതല്ല, അള്ളാന്റെ പേര് ചോരപ്പെടാതെ അർക്കപ്പെടാൻ പാടുള്ളതല്ല, അതിനു പുറമെ ചോര തിന്നാൻ പാടുള്ളതല്ല. അതെ, ആർക്ക്? ജൂതന്മാർക്ക്. ഇപ്പോൾ കൊഴുപ്പ് ഹറാമായിരുന്നു, ഈ കൊഴുപ്പ് അവർക്ക് ഹറാമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കി. അങ്ങനെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നതായ ആ വിഷമതകൾ കഷ്ടതകളെയെല്ലാം നമ്മുടെ നിയമം വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വയദഉ അൻഹും ഇസ്റഹും ആ കഷ്ടതകളെ നീക്കിക്കൊടുത്തു, എളുപ്പമാക്കി കൊടുത്തു. അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നതായ ആ കഷ്ടതയുള്ളതായ നിയമങ്ങളെല്ലാം ഇസ്ലാമിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ലളിതമാക്കി നൽകുകയും ചെയ്തു. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല തുടരുകയാണ്, ഫല്ലദീന ആമനു ബിഹി, ക്രിസ്ത്യാനികളിൽ നിന്നിട്ടും ജൂതന്മാരിൽ നിന്നിട്ടും ആരാണ് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുന്നത്? മുസ്ലിംകൾ എന്നിട്ട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ആരോടാണ്? തൗറാത്തിന്റെ ഇഞ്ചിന്റെ ഉടമകളോടാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരാണ് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുന്നത്? വഅസ്റൂഹു വനസറൂഹു, മുഹമ്മദിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്നത്. വത്തബഉ നൂറല്ലദീ ഉൻസില മഅ, ആ മുഹമ്മദിന്റെ കൂടെ അള്ളാഹു ഇറക്കിയതായ ഖുർആനിനെ, ആ പ്രകാശത്തെ ആരാണ് അംഗീകരിക്കുന്നത്? ഉലായിക, അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ, അങ്ങനെയുള്ള ജൂതന്മാർ, ഹുമുൽ മുഫ്ലിഹു, അവർ മാത്രമേ വിജയിച്ചവരുള്ളൂ. അല്ലാത്തവർ അവരെ ബഹുമാനിച്ചാലും ആദരിച്ചാലും, ഈസയുടെ അനുയായികളെന്ന് പറഞ്ഞാലും, മൂസയെ ബഹുമാനിച്ചാലും ആദരിച്ചാലും, മൂസയുടെ അനുയായികളാണെന്ന് പറഞ്ഞാലും, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയികളേ അല്ല എന്നാണ് ഈ ഖുർആൻ സ്ഥാപിച്ചിട്ടുള്ളത്. അള്ളാഹു മറ്റടുത്ത് പറയുന്നു, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ കൂടെ മുമ്പുള്ളതായ ഗ്രന്ഥങ്ങളെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ളതായ ഖുർആൻ അവർക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒക്കാനു, അവർ ഇവിടെ മദീനത്ത് വെച്ചിട്ടാണിത്, മദീനയിലുള്ള കാഫിരിങ്ങളോട് പറയാറുണ്ടായിരുന്നു. എന്ത്? ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ നാട് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നബി വരാൻ പോകുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് ഫതഹാക്കുക തന്നെ ചെയ്യും എന്ന് പറയാറുണ്ടായിരുന്നു. അല്ല പറയാണ് ഖുർആനില്, നിങ്ങളെ ഈ കൂട്ടരെ ക്രിസ്ത്യാനികളെ ജൂതന്മാരെ മുഹമ്മദ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞല്ലേ എന്ത് കാഫിറുകളുമായിട്ട് പോരാടുന്ന സമയത്ത് അറബികളോട് പോരാടുന്ന സമയത്ത് മദീനയിലുള്ള ജൂതന്മാർ പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ ഗ്രന്ഥമാകുന്ന തൗറാത്തിലും ഇഞ്ചിലൊക്കെ ഒരു നബി വരാൻ പോകുന്നുണ്ട്, ആ നബിയുടെ കൂടെ ഞങ്ങൾ അണിനിരന്നുകൊണ്ട് നിങ്ങളുടെ നാടെല്ലാം ഞങ്ങൾ റിപ്പബ്ലിക്കാക്കുന്നതാണ് എന്ന് നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നില്ലേ? ഖുർആൻ അല്ലാഹുവോട് ചോദിക്കുകയാണ്. ഫലഅനത്തുല്ലാ, അല്ലാഹു പറയുന്നു, ഫലമ്മാ ജാഅഹും അറഫു, അവർക്ക് മുമ്പേ അറിയാറുള്ളതായ ആ ഖുർആൻ അവരുടെ മുമ്പിൽ വന്നപ്പോൾ, ആ ദൂതൻ അവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ, കഫറു ബിഹി, അവരതുകൊണ്ട് നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തു. അല്ലാഹു പറയുന്നു, ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. എന്നാൽ പെട്ടെന്ന് ശേഷിക്കുന്ന കാമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഒന്നുകൂടി ഉണർത്തുകയാണ്. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാ കഴിയുന്നതും 12 മണിക്ക് സമാപിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സമ്മേളനം. കാരണം അടുത്തിൽ കൂടുതൽ താമസിക്കുമ്പോൾ പലർക്കും വിഷമമുണ്ട്. അതുകൊണ്ട് കൃത്യം 10 മണിക്ക് തന്നെ നാം ഖുർആൻ ക്ലാസ് ആരംഭിക്കുന്നതും 10:30 നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുന്നതും 12 മണിയാവുമ്പോൾ അവസാനിക്കുന്ന രൂപത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടാൻ പരിശ്രമിക്കേണ്ടതുമാണ്. അതന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്നാൽ നബിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 6-ാമത്തെ വർഷം അവസാനിച്ചപ്പോൾ ലോകരാഷ്ട്രത്തിലുള്ളതായ മുസ്ലിം നേതാക്കൾക്ക് എഴുത്ത് എഴുതാൻ ആരംഭിച്ചു. നാം പറഞ്ഞു വരുന്നതാണ്, മുൻ ഗ്രന്ഥങ്ങളിലൂടെയും മുൻ നേതാക്കളിലൂടെയും നമ്മുടെ ഗ്രന്ഥത്തെയും നമ്മുടെ ദൂതനെയും സ്ത്രീകരിക്കുന്നതായ സന്തോഷ വാർത്തകൾ, തെളിവുകൾ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് എഴുത്തയച്ചിരുന്നു. ഏകദേശം എഴുത്ത് തയ്യാർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഹിജ്റയുടെ 6-ാമത്തെ വർഷത്തിലാണെങ്കിലും 7-ാം വർഷത്തിന്റെ അവസാനത്തോടു കൂടിയാണ് എഴുത്തുകൾ ഇവിടുന്ന് പോകാൻ ആരംഭിച്ചത്. റോമൻ പേർഷ്യൻ ചക്രവർത്തിമാർക്കും അവരുടെ കീഴിലുള്ളതായ എല്ലാ രാഷ്ട്രങ്ങളിലേക്കും അല്ലാഹു റസൂൽ എഴുത്തു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എഴുത്ത് ലോകരാഷ്ട്ര നേതാക്കൾക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നബിയോട് പറയപ്പെട്ടു, അല്ലയോ ദൂതരെ, മുസ്ലിം അമുസ്ലിം നേതാക്കൾക്കൊരു ഒരു പതിവുണ്ട്. എന്താണത്? അവർക്ക് സീലും ഒപ്പുമില്ലെങ്കിൽ സ്വീകരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് തങ്ങൾ അയക്കുന്നത് ആ എഴുത്തിന് എന്ത് വേണം? സീല് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് അവിടെ നിന്നൊരു ഖാതമുണ്ടാക്കി, മോതിരം, വെള്ളി കൊണ്ടുള്ള മോതിരമാണ്. ആ മോതിരത്തിൽ 3 വരിയാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വരി മുഹമ്മദ്, 2-ാമത്തത് റസൂൽ, 3-ാമത്തത് അല്ലാ, മുഹമ്മദുൻ റസൂലുള്ളാ എന്ന ആയിരുന്നു നബിയുടെ സീല്. ആ മോതിരം കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പുവെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ആചാരത്തിൽപ്പെട്ടതായിരുന്നു ഇങ്ങനെയുള്ളതായ ഒപ്പുവെക്കലെന്നും അല്ലെങ്കിൽ സീല് വെക്കലെന്നും മനസ്സിലായതോടുകൂടി അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യാനികളെ അംഗീകരിക്കാമെന്നോ അവരെ ജന്മദിനം മരണദിനം കൊണ്ടാടുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് കൊണ്ടാടിക്കൂടാ എന്നോ ഇവിടെ ആരും ചോദിച്ചു പോകരുത്, പറഞ്ഞു പോകരുത്. എന്തുകൊണ്ട്? നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് സ്ഥാപിച്ചുവോ അത് ക്രിസ്ത്യാനികൾ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, നമുക്ക് അംഗീകരിക്കാം. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ലയോ ക്രിസ്ത്യാനികൾ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, നാം അത് അംഗീകരിക്കുന്നതല്ല. നമ്മുടെ നേതാക്കൾ ക്രിസ്ത്യാനികളല്ല, ക്രിസ്തീയ നേതാക്കളുമല്ല. നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നാം ഇപ്പോൾ സീലുണ്ടാക്കുന്നുണ്ടെങ്കിൽ, മോതിരമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒപ്പിടുന്നുണ്ടെങ്കിൽ, സീലിടുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികൾ ചെയ്തതുകൊണ്ടല്ല, പിന്നെയോ നമ്മുടെ അനിശ്ചയ നേതാവ് ചെയ്തതുകൊണ്ടാണ്. അതേസമയത്ത് ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നതായ ആ ജന്മദിനാഘോഷവും മരണദിനാഘോഷവും നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ മോതിരമുണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർ പറഞ്ഞതുപോലെ തന്നെ നബിക്ക് അറിയാമായിരുന്നു അവർ അങ്ങനെയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കാറുണ്ട് എന്ന്. പക്ഷേ അറിഞ്ഞിട്ടോ അറിയാതെയോ ഉറക്കത്തിലോ കിനാവിലോ പോലും തന്നെ ഈ ജന്മദിനം മരണദിനം കൊണ്ടാടുന്നതായ ആരും തന്നെ പറഞ്ഞുപോയിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ജന്മദിനമോ മരണദിനമോ കൊണ്ടാടിയിട്ടുണ്ട് എന്ന് ഇതുവരെ ശത്രുക്കളോ മിത്രങ്ങളോ പറഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലാത്തത് എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനികളുടെ ആചാരങ്ങൾ നമ്മുടെ ആചാരമല്ല. ഞാൻ സ്വീകരിച്ചതും മാത്രമാണ് നമ്മുടെ ആചാരമായിട്ട് നാം അംഗീകരിക്കേണ്ടത് എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആചാരം എന്താണെന്ന് വേറിതിരിച്ച് കാണാത്ത രൂപത്തിൽ ഈ കഴിഞ്ഞതായ റബീഉൽ മാസത്തിൽ കളിക്കറ്റിലും പരിസരത്തിലുമെല്ലാം നിങ്ങൾ അവിടെ നാട്ടിലുണ്ടായവരാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ കണ്ടിരിക്കാം അവിടെ എങ്ങനെയായിരുന്നു ആ പ്രത്യേക ഡ്രസ്സിംഗ് ധരിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കൾ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജന്മദിനാഘോഷം കൊണ്ടാടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഘോഷയാത്ര നടത്തിയിരുന്നത്. അവിടെ ആരെല്ലാം ബേണ്ടടിച്ചു, എന്തെല്ലാം ബേണ്ടടിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇതെല്ലാം അവിടെ നാട്ടിലുണ്ടായിരുന്നവർക്കറിയാം. ഏതാനും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതേ റോഡിൽ കൂടി തന്നെ മറ്റൊരു ഘോഷയാത്രയും പോയിരിക്കുകയാണ്. അവിടെയും അടിക്കപ്പെട്ടു ബേണ്ട്. ഏതോ ഹിന്ദുക്കളുടെ നേതാവിന്റെ ജന്മദിനാഘോഷമായിരുന്നു അത്. ഒരു വ്യത്യാസവും ആ പോക്കിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള പോക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ദൂതന്മാരെയോ മഹാത്മാക്കളെയോ സാലിഹീങ്ങളെയോ ബഹുമാനിക്കേണ്ടാത്തത് കൊണ്ടല്ല. പിന്നെയോ നാം ബഹുമാനിക്കേണ്ടത് നമ്മുടെ ശത്രുക്കൾ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചതുപോലെയല്ല. നമുക്ക് ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ഒരു രൂപമുണ്ട്. ആ രൂപത്തിൽ കൂടി മാത്രമേ നാം നമ്മുടെ നേതാക്കളെ ബഹുമാനിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അമുസ്ലിങ്ങളും ഹിന്ദുക്കളും അതുപോലെ തന്നെ മറ്റു മതത്തിന്റെ ഉടമസ്ഥരും നാമുമായി ആചാരത്തിൽ വ്യത്യാസമില്ലാതെയായി വരും. അങ്ങനെ വരുമ്പോൾ റസൂൽ പറയുന്ന വാക്ക് ഇവിടെ വിറ്റാക്കേണ്ടി വരും. മന്തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമുദായം മറ്റൊരു സമുദായത്തിനോട് ആചാരത്തിൽ തുല്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വിഭാഗം അതേ തുല്യപ്പെട്ടതായ വിഭാഗത്തിൽ പെട്ടുപോകുന്നതാണ്. ക്രിസ്ത്യാനികളുടെ ആചാരം നാം അംഗീകരിച്ചാൽ നാം ക്രിസ്ത്യാനികളായി പോകുന്നതാണ്. ഹിന്ദുക്കളുടെ ആചാരം നാം അംഗീകരിച്ചാൽ നാമും ഹിന്ദുക്കളായി പോകുന്നതാണ് എന്നർത്ഥം. വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നബിയെ ബഹുമാനിക്കാൻ നബിയെ ആദരിക്കാൻ നാം അനാചാരത്തെയോ അമുസ്ലിങ്ങൾ കൊണ്ടാടുന്നതായ അനിസ്ലാമിക തത്വത്തെയോ അംഗീകരിക്കേണ്ടതല്ല എന്നതാണ് നാം ഇതുവരെ പറഞ്ഞു വന്നത്. അതേസമയത്ത് തെളിവുണ്ടെങ്കിൽ ഖുർആനിലൂടെയും ഹദീസിലൂടെയും സലഫ് സാലിഹീങ്ങളുടെ ഹിസ്റ്ററിയിലൂടെയും പ്രവർത്തനത്തിലൂടെയും തെളിവുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് സ്വീകരിക്കാനല്ലാതെ ലോകം ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ആഘോഷിക്കട്ടെ ആഘോഷിക്കാതിരിക്കട്ടെ നമുക്ക് ചെയ്യാതിരിക്കാൻ നിർവാഹവുമില്ല. കാരണം നാം ഒരു വിധി വിലക്കുകളുടെ ഒരു മൂലാധാരത്തിന്റെ പിന്നിൽ നടക്കുന്നവരാണ്. നാം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിന്നിൽ നടക്കുന്നവരല്ല. ആ വിഭാഗം എന്ത് ചെയ്യട്ടെ നമുക്ക് നോക്കേണ്ട ആവശ്യവുമില്ല. നാം പറഞ്ഞു വരുന്ന എന്താണ്? നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരമുണ്ടാക്കി. മോതിരത്തിന്റെ ഉള്ളടക്കം മുഹമ്മദുൻ റസൂലുള്ളാ എന്നായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് അയച്ചതായ കത്തുകളിൽ പ്രധാന കത്തെന്തായിരുന്നു? ഹിജ്റയുടെ 7-ാം വർഷത്തിന്റെ അവസാനത്തിൽ ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നതായ എഴുത്ത് ലോകത്തിൽ നിന്നൊക്കെ അറിയപ്പെട്ടിരുന്നു ഏതാനും നൂറ്റാണ്ടുകൾ. അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ കിട്ടപ്പെട്ടതായ എഴുത്താണ്. അതും ലോക മുസ്ലിങ്ങൾക്ക് ഒരു തെളിവായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതായ എഴുത്താണ്. അഥവാ നജാഷി രാജാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതായ എഴുത്തിന്റെ കോപ്പി അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ കോപ്പിയിലുള്ളതായ എഴുത്തുകൾ മുൻ കാലഘട്ടങ്ങളിൽ എഴുത്ത് കാണുന്നതിന് മുമ്പായിട്ട് സഹാബാക്കൾ മുഖേന സാബിഈങ്ങൾ മുഖേന ഇമാമിങ്ങൾ എഴുതിയതായ ഗ്രന്ഥത്തിലുള്ളതായ അതേ എഴുത്താണ് പിൻ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കയ്യെഴുത്തുകളിലൂടെ ഈ നജാഷി രാജാവിന് അയച്ചതായ എഴുത്തിന്റെ ഉള്ളടക്കം എന്നതും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ എഴുത്ത് ആർക്കാണ്? അഹ്മദ് ഇബ്നുൽ ഉബ്ജുർ എന്നാണ് നജാഷി രാജാവിന്റെ പേര്. നജാഷിയുടെ പേര് അഹ്മദ് ഇബ്ൻ അൽ ഉബ്ജുർ എന്നാണ്, അല്ലെങ്കിൽ അബുജുർ. ഫത്ഹുൽ കസ്ർ ആവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിലേക്ക് റസൂൽ എഴുതുകയാണ്, മിൻ മുഹമ്മദ് റസൂലില്ലാഹി നജാഷി അവീമിൽ ഹബശ, ഹബശയുടെ നേതാവിന് അള്ളാഹുവിന്റെ റസൂൽ എഴുതുകയാണ്. സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം പിൻപറ്റിയവർക്ക് അള്ളാഹുവിന്റെ രക്ഷയുള്ളൂ. അമ്മാ ബഅദു, ഫഇന്നി അഹ്മദുല്ലാഹ അഹ്മദു ഇലൈക അല്ലാഹ്, ഞാൻ നിന്റെ മുമ്പിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു മാത്രമേ ഏകനുള്ളൂ, വേറെ ഒരു ഇലാഹും അവന്റെ കൂടെ ഇല്ല. അൽ മലിക്, അവൻ നേതാവാണ്, രാജാവാണ്. അൽ ഖുദ്ദൂസ്, അൽ സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ. വഅശ്ഹദു, ഞാൻ സാക്ഷി നൽകുന്നു. അന്ന ഈസ റൂഹുല്ലാഹ്, ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ആത്മാവാണ്, അല്ലാഹു ഊതിയതായ റൂഹാണ്. വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം അൽ ബതൂലു തയ്യിബ അൽ ഹസീന, ശുദ്ധ ആത്മാവിന്റെ ഉടമയായ മറിയം അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമാംവിധം ഊതിയും കൊണ്ട് അത്ഭുതകരമാംവിധം ശിക്ഷിച്ചതായ ഒരു അല്ലാഹുവിന്റെ അടിമയാണ് ഈസ നബി അലൈഹിസ്സലാം. ഈ നജാഷി രാജാവാരാണ്? ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുത്തിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം. ഫഹമലത്തിൽ ഈസ മിൻ റൂഹിഹി വനഫഖഹു, ഈസ നബി അലൈഹിസ്സലാം നിന്നിട്ട് ആയിഷ മറിയം അലൈഹിസ്സലാം ഈസയിൽ നിന്നിട്ട് ഈസയെ കൊണ്ട് ഗർഭിണിയാവുകയും ചെയ്തു. കമാ ഖലഖ ആദമ ബിയദിഹി, ഈസ നബി അലൈഹിസ്സലാമിനെ മറിയം പ്രസവിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഗർഭിണിയായി എന്നാണ്. മറിയം ഫഹമലത്ത് എന്നാണ്, ഗർഭിണിയായി. വനഫഖഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ആത്മാവിനെ ഈസയിൽ മറിയമിൽ ഊതുകയും ചെയ്തു. കമാ ഖലഖ ആദമ, ആദമിനെ സൃഷ്ടിച്ചതുപോലെ. ബിയദിഹി, അല്ലാഹുവിന്റെ സ്വന്തം കൈകൊണ്ട്. വൈനി, ഞാൻ. അദ്ഉ ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ, അള്ളാഹുലേക്ക് മാത്രമാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്, അള്ളാഹു അല്ലാതെ മറ്റാരും അള്ളാഹിന്റെ കൂടെ പങ്കാളിയില്ല. അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടുക, എന്നെ നിങ്ങൾ അനുസരിക്കുക, എന്റെ നിങ്ങൾ പിൻപറ്റുക. ഞാൻ കൊണ്ടുവന്നതായ ഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റുക. നിങ്ങളെയും നിങ്ങളെ സൈന്യത്തെയും അള്ളാഹുലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സതുപദേശം ചെയ്തു തന്നിരിക്കുകയാണ്. ഉപദേശത്തെ നിങ്ങൾ സ്വീകരിക്കുക. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്കാണ് സലാം. ഇവിടെ ഈ എഴുത്തിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഴുത്തിലില്ലാത്ത ഒന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ എഴുത്തിന്റെ കൂടെ തന്നെ അള്ളാഹു റസൂൽ സാധാരണ നേതാക്കൾക്ക് എഴുത്തുമ്പോൾ പറയാറുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്താണ്? യാഹിലൽ കിതാബി تعالوا الى كلمه سواء بيننا وبينكم الا نعبد الا الله ولا نشرك ولا نشرك به شيئا ولا يتخذ بعضنا بعضا اربابا من دون الله എന്ന ആയത്ത് ഇതിന്റെ കൂടെ. ഏ അഹ്ലി കിതാബികളെ, തൗറാത്തിന്റെ ഉടമകളെ, ഇഞ്ചിലിന്റെ ഉടമകളെ, നാമും നിങ്ങളുമായിട്ട് ഏകീകരിക്കുന്ന ഒന്നുണ്ട്. അതെന്താണ്? അള്ളാഹു ഏകനാണ്, അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന തൗഹീദ്. അതിലേക്ക് നിങ്ങൾ വരിക. നമ്മുടെ മതവും നിങ്ങളുടെ മതവും ഒന്ന് തന്നെയാണ്. കാരണം എന്നെ അയച്ച അള്ളാഹു റസൂലിനെ അയച്ച അതേ ദൂതനാണ്, അതേ അള്ളാഹുവാണ് നിങ്ങളുടെ ദൂതനെയും അയച്ചിട്ടുള്ളത്, അഥവാ ഈസയെയും മൂസയെയും അയച്ചിട്ടുള്ളത് എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതായ ആയത്ത് അള്ളാഹു റസൂൽ സാധാരണ ഇങ്ങനെയുള്ള എഴുത്തെഴുതുമ്പോൾ എഴുതാറുണ്ട്. ഈ എഴുത്ത് അവിടെ കൊണ്ടുപോകും പോയതായ സഹാബിയുടെ പേര് അംറു ബിൻ ഉമയ്യത്ത് അല്ലംരി എന്നാണ്. അദ്ദേഹം പറയുന്നു, ഈ അംറു ബിൻ ഉമയ്യത്ത് അല്ലംരി റളിയല്ലാഹു തആല അൻഹു നജാഷി രാജാവിന്റെ അടുക്കലേക്ക് എഴുത്തു കൊണ്ടുപോയിട്ട് അദ്ദേഹം എഴുത്ത് വായിച്ച ഉടനെ തന്നെ, കണ്ട ഉടനെ തന്നെ അദ്ദേഹം ഇരിക്കുന്നതായ കൊട്ടാരത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നു. താഴെ ഇറങ്ങി നിന്നുകൊണ്ട് എഴുത്തിനെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് അദ്ദേഹം താഴെ ഇറങ്ങി നിന്നിട്ട് അദ്ദേഹം എഴുത്ത് മറുപടി നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, ഇലാ മുഹമ്മദിൻ റസൂലില്ലാ. നോക്കുക, ആദ്യം അങ്ങോട്ട് എഴുത്തയച്ച സമയത്ത് മിൻ മുഹമ്മദ് റസൂൽ തുടങ്ങിയിട്ടുള്ളത് മുഹമ്മദിൽ നിന്നിട്ടാണ്. മുഹമ്മദിൽ നിന്നിട്ട് നജാഷിയിലേക്കാണ്. പിന്നെ നജാഷി മറുപടി നൽകിയപ്പോൾ നജാഷിയിൽ നിന്നിട്ട് മുഹമ്മദിലേക്ക് എന്ന് പറഞ്ഞില്ല. പേര് മുണ്ടിച്ച ആരെയാണ്? ഇലാ മുഹമ്മദിൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദിലേക്ക് എഴുതുകയാണ്. മിനൻ നജാഷി അഹ്ഹമത് ബിനു അഹ്ഹമ, അഹ്ഹമ എന്ന നജാഷിയിൽ നിന്നിട്ട് എഴുത്ത് സലാമുൻ അലൈക യാ നബിയല്ലാ, അല്ലാഹുവിന്റെ ദൂതരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. വറഹ്മത്തുഹു വബറകാത്തുഹു. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ഏകനാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. അമ്മാ ബഅദു, فقد بلغني كتابك നിങ്ങളുടെ എഴുത്ത് എന്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. യാ റസൂലല്ലാ, അല്ലാഹു റസൂലേ, فيما ذكرت من امر عيسى, നിങ്ങൾ ഈസയെക്കുറിച്ച് പറഞ്ഞതായ വാക്കുകൾ ഞാൻ വായിച്ചു. ഫവറബ്ബിസ് സമാഇ വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിയുടെയും രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ഇന്ന ഈസ, എന്റെ നേതാവായ ഈസ നബി അലൈഹിസ്സലാം, ലാ യസീദു അലാ മാ ذكرت, നിങ്ങൾ പറഞ്ഞതിനേക്കാളും അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന എന്താണ്? അടിമയെന്നല്ല, യോ ദൈവമെന്നാണ്, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നഹു ഈസാ നബി അലൈഹിസ്സലാം കമാ ഖുൽത, നിങ്ങളെ എഴുത്തിലെഴുതിയതുപോലെ തന്നെയാണ് സത്യം. ഒക്കദ അറഫന, ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. മാ ബുഇത്ത ബിഹ, നിങ്ങളെ അള്ളാഹു അയച്ചത് എന്തുകൊണ്ടാണെന്നത് ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. ഒക്കദ ഖറീന ഇബ്നു അമ്മക, നിങ്ങളുടെ ഇളയപ്പയുടെ മകൻ ജാഫർ ഇബ്നു അബി താലിബിനെ ഞങ്ങൾ സൽക്കരിച്ച് ആദരിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊക്കെ പഠിച്ചതാണ് കേട്ടോ. ജാഫർ ഇബ്നു അബി താലിബ് ആരാണ്? ഹിജ്റ പോയതായ വേളയിൽ അള്ളാഹു റസൂല് അദ്ദേഹം കൊട്ടാരത്തിൽ പോയിട്ട് സംസാരിക്കാൻ വേണ്ടി, നജാഷിയുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി നിയോഗിച്ചതായ ഒരു മഹാ നേതൃത്വമാണ്. ആര്? അലി ബിൻ അബി ഫാലിബിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ ജാഫർ ബിൻ അബി ഫാലിബ് റളിയല്ലാഹു തആല അൻഹു. വസ്ഹാബക, നിങ്ങളുടെ സഹാബാക്കളെ ഞങ്ങൾ ബഹുമാനിച്ചിരിക്കുകയാണ്. ഫഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അന്നക റസൂലുള്ളാ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന്. സാദിഖൻ മുസദ്ദിഖ, പട്ടാങ്ങാക്കുന്നു എന്ന് നമ്മൾക്ക് അർത്ഥം വെക്കാം. വഖദ് ബായഅതുക, ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്തിരിക്കുകയാണ് റസൂലേ. വബായഅതു ബിന അമ്മിക, നിങ്ങളുടെ ഇളയപ്പയുടെ മകൻ ജാഫറിനോടും ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ്. വഅസ്ലംതു, ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. അലാ യദൈഹി ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ റബ്ബുൽ ഇസ്സത്തിന് കീഴടങ്ങിയും കൊണ്ട് ഇതാ ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. ഒരു രാജാവ്, ഒരു നേതാവ്, ഒരു നാട്ടിന്റെ ചക്രവർത്തി മറുപടി അയച്ചു എന്നത് മുസ്ലിം ലോകമല്ല ക്രിസ്തീയ ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇത്. എന്താണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ആ രാജകീയത്തെ ഉയർന്ന പദവിയിൽ നിന്നിട്ട് അദ്ദേഹത്തെ ഇറക്കിയത്? എന്തൊരു കഴിവായിരുന്നു, എന്തൊരു ശക്തിയായിരുന്നു! അതാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്ത് തൗഹീദ് സ്ഥാപിക്കുന്ന ഭാഗം, ഈ സലഫി അലൈഹിസ്സലാമിന് വെക്കേണ്ടടുത്ത് വെച്ചതായ ഭാഗം. അതേ തത്വം ക്രിസ്തീയ സുഹൃത്തുക്കൾ ലോകത്ത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഇങ്ങനെയുള്ളതായ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നേനെ. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, നജാഷി രാജാവ് ആരാണ്? സഹാബിയല്ല, പക്ഷേ മുസ്ലിമാണ്. ഖുർആൻ റസൂലിനെ നേരിട്ടിട്ട് കണ്ടിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ല, മുസ്ലിമാണ്. റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം വിശ്വസിച്ചതായ ആളാണ് അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വഫാത്തായി. വഫാത്തായ വിവരം വഹീ മുഖേന നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. അങ്ങനെ കിട്ടിയതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാഷി രാജാവിന് വേണ്ടിയിട്ട് ഗായിബായ നമസ്കാരം നമസ്കരിച്ചു എന്ന് ബുഖാരിയിൽ കാണുന്നു. മറഞ്ഞ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നു. അതിന്റെ വിശദീകരണം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരുന്നു റസൂൽ അങ്ങനെയുള്ള നമസ്കാരം നമസ്കരിച്ചത്? ഒരു അഭിപ്രായത്തിലൂടെ നജാഷിക്ക് അവിടെ നമസ്കാരം നടന്നിട്ടില്ലാത്തതുകൊണ്ടും അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല, നജാഷി മുസ്ലിമാണെന്നുള്ള വാർത്ത അവിടെ അറിഞ്ഞിരുന്നില്ല എന്നതുകൊണ്ട് ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാഷിക്ക് വേണ്ടി ഇവിടെ നിസ്കരിക്കാൻ കാരണം. അല്ലെങ്കിൽ നജാഷിക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേകതയാണത്. അള്ളാഹുവിന്റെ റസൂല് നജാഷിക്ക് വേണ്ടി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടിയത് കൊണ്ട് ചെയ്തതാണ്. അങ്ങനെ മറഞ്ഞവർക്കൊക്കെ നിസ്കരിച്ചോളമെന്നില്ല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും മറ്റ് മദ്ഹബിന്റെ ഉടമകളുടെയും അഭിപ്രായം അതാണ്. മറഞ്ഞവർക്ക് വേണ്ടി നമസ്കരിക്കേണ്ട ആവശ്യമില്ല, മുമ്പിൽ വെച്ചിട്ടുള്ളവർ നമസ്കരിച്ചാൽ മതി. മറഞ്ഞവർക്ക് വേണ്ടി നമസ്കരിക്കേണ്ടത് ഒന്നിരിക്കലോ കാഫിറീങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് മരിച്ചവരാണ്, അവിടെ നമസ്കരിക്കാൻ ആളില്ല എന്ന വിവരം കിട്ടുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ നമസ്കരിക്കാം. അല്ലാത്ത പക്ഷം അതേസമയത്ത് ഇത് ഇമാം അഹമ്മദ് ഹംബലിന്റെയും അവരെ പിന്നിൽ അണിനടക്കുന്നതായ മറ്റു മദ്ഹബിന്റെ ഉലമാക്കളുടെയും അഭിപ്രായമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കബറടക്കപ്പെട്ടതായ മയ്യത്തിന്റെ കബറിന്റെ അടുക്കൽ ചെന്നിട്ട് വാർത്ത കിട്ടാൻ താമസിച്ചിട്ട് എത്താൻ താമസിച്ചതായ ആൾക്കാർക്ക് പിന്നിൽ വരികയാണെങ്കിൽ കബറിനടുക്കിലേക്ക് ചെന്നിട്ട് അതേ മയ്യത്തിന്റെ കബറിന്റെ മീതെ നിന്നിട്ട് എന്ത് ചെയ്യാം? മയ്യത്ത് നമസ്കാരം നടത്താം. മരിച്ച വാർത്ത നമുക്ക് ബോംബെയിലേക്ക് കിട്ടി, എന്നിട്ട് ബോംബെയിൽ നിന്നിട്ട് ആ പ്ലെയിനിൽ കയറി വന്നു, സ്വന്തം ഉമ്മയുടെ കബറ മയ്യത്താണ്. പക്ഷേ നാം എത്തുന്നതിന് മുമ്പ് കബറിനക്കപ്പെട്ട് കഴിഞ്ഞു. എന്ത് വേണം? നമുക്ക് പെട്ടെന്ന് കബർസ്ഥാനത്തിലേക്ക് പോയിട്ട് ആ കബറിന്റെ മീതെ വെച്ചിട്ട് മയ്യത്ത് നമസ്കാരം നടത്താവുന്നതാണ് എന്നും ഈ ഹദീസ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതായ എഴുത്ത് ഹിറക്കൽ ചക്രവർത്തിക്കാണ്. ഹിറക്കൽ ചക്രവർത്തിക്ക് അയച്ചതായ എഴുത്ത് നാം പലപ്പോഴും മടക്കി മടക്കി പറഞ്ഞതെങ്കിലും ഇവിടെ വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തേക്കാം. കാരണം അതിൽ നമുക്ക് പഠിക്കാനുള്ള നല്ല പാഠമുണ്ട്. ഒന്നാമതായിട്ട് ഹിറക്കൽ ചക്രവർത്തിക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതായ എഴുത്തിൽ അയച്ചത് ആരുടെ കയ്യിലായിരുന്നു? ബഹുമാനപ്പെട്ട മഹാനായ സഹാബി സഹാബാക്കളുടെ കൂട്ടത്തിൽ സുന്ദരനായ സഹാബിയായിരുന്നു. നല്ല ഭംഗിയുള്ള മനുഷ്യനാണ്. ഒരു നോട്ടമങ്ങട്ട് ആരും നോക്കി പോകാതിരിക്കുകയില്ല എന്നാണ് ദഹിയയെ കണ്ടാൽ. ആ ദഹിയ റളിയല്ലാഹു തആലാൻഹുവിന്റെ കോലത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം ഒരു അവസരത്തിൽ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നിരുന്നത്. ആരുടെ കോലത്തിൽ? ദഹിയത്തുൽ കൽബി റളിയല്ലാഹു തആലാൻഹുവിന്റെ കോലത്തിലായിരുന്നു ജിബ്രീൽ വന്നിരുന്നത്, മനുഷ്യ കോലത്തിൽ വന്നപ്പോൾ. അപ്പോൾ അദ്ദേഹം ആരാണെന്നറിയാം? അദ്ദേഹത്തിന്റെ കൂടിയായിരുന്നു അന്ന് ലോകത്തിൽ ഏറ്റവും വൻ ശക്തിയാണെന്ന് അറിയപ്പെട്ടിരുന്ന, നൂറ്റാണ്ടുകൾ അറബ് രാഷ്ട്രത്തെയും അനറബ് രാഷ്ട്രത്തെയും ഭരിച്ചിരുന്നതായ റോമൻ ചക്രവർത്തിയായിരുന്ന ഹിറക്കൽ രാജാവിന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തു കൊടുത്തയച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ദഹിയത്ത് ബിൻ ഖലീഫത്തുൽ കൽബി റളിയല്ലാഹു തആല അൻഹു മുഖേനയായിരുന്നു ആ ദഹിയ റളിയല്ലാഹു തആല അൻഹു അവിടെ എഴുത്തു കൊണ്ടുപോയപ്പോൾ കൊടുത്തപ്പോൾ ചക്രവർത്തി എഴുത്ത് വായിക്കുന്നു. എഴുത്തിൽ എന്താ ഉള്ളത്? ബുഖാരിയുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഹദീസാണിത്. ഈ എഴുത്ത് തുടക്കത്തിൽ തന്നെ അല്ലാഹു റസൂലിന്റെ പതിവനുസരിച്ച് മിൻ മുഹമ്മദിൻ റസൂൽ അബ്ദുല്ലാഹി റസൂലിഹി ഇലാ ഇലാ ഹിറഖൽ അലീമർ റൂം, റോമൻ ചക്രവർത്തി ഹിറഖലിലേക്ക് അല്ലാഹു റസൂൽ എഴുതുകയാണ്. അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ
സത്യത്തിന്റെ പിന്നിൽ അണിനിരന്നവർക്ക് മാത്രമേ സംരക്ഷണമുള്ളൂ, രക്ഷയുള്ളൂ. പിന്നെയോ അമ്മാബാദു, നിന്നോട് പറയാനുള്ള എന്താണ്? അസ്ലിം, നീ എന്റെ അടുക്കൽ കീഴടങ്ങുക, നീ മുസ്ലിമാവുക. തസ്ലം എന്നാൽ നിനക്ക് രക്ഷയുണ്ട്. ഹൈന്ദവല്ലൈത, അഥവാ നീ എന്റെ അടുക്കൽ വന്നിട്ട് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ, നീ മുസ്ലിമായിട്ടില്ലെങ്കിൽ, നിന്റെ പിന്നിൽ അണിനിരക്കുന്നതായ നിന്റെ സൈന്യത്തിന്റെ നിന്റെ നാട്ടുകാരുടെ സർവ ക്രിസ്ത്യാനികളുടെ കുറ്റം നീ വഹിക്കേണ്ടി വരുന്നതാണ് ഹിറക്കലേ. എന്നിട്ടാണ് പിന്നെ നേരത്തെ നിങ്ങൾ കേട്ടതായ ആയത്ത് കിതാബ് അഹ്ലുകിതാബികളെ, തൗറാത്തിന്റെ ഉടമകളെ, ഇഞ്ചീലിന്റെ ഉടമകളെ, നമ്മുടെയും നിങ്ങളുടെ ഇടയിലും ഏകീകരിക്കപ്പെട്ട വചനമാകുന്ന തൗഹീദിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയുന്ന ആയത്ത് എഴുതിയത് ഈ എഴുത്ത് അവിടുന്ന് വായിച്ചു. വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുമ്പ് പല ക്ലാസുകളിലൂടെയും കേട്ടതായ ആ അറബി നേതാക്കളാകുന്ന അബൂ സുഫിയാനും ആൾക്കാരും അവിടെ യാത്രക്ക് കച്ചവടത്തിന് അവിടെ പോയിരുന്നു. ആ കച്ചവടക്കാരെ വിളിച്ചിട്ട് ഈ എഴുത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ വാക്കുകൾ കേൾക്കുക. നമുക്ക് അതാ പഠിക്കാനുള്ളത്, മറ്റു കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഞാൻ നിർത്താൻ പോവുകയാണ്. ഇത് ഈ വാക്കെന്താണ്? ഹിറക്കൽ ചക്രവർത്തി എഴുത്ത് വായിച്ച ഉടനെ പറയുകയാണ്. ഹിറക്കൽ ചക്രവർത്തി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വൻ ശക്തി പറയുന്ന വാക്ക് കേൾക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ എഴുത്ത് വായിച്ചതിന്റെ ശേഷം ഇവിടെ നിന്ന് പോയതായ അറബികളാകുന്ന കച്ചവടക്കാരെ വിളിച്ചിട്ട് അഭിപ്രായം ആരാഞ്ഞതിന്റെ ശേഷം പറയുകയാണ്, അബൂ സുഫിയാനെ, നിങ്ങൾ നിങ്ങളുടെ നേതാവ് മുഹമ്മദിനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ ദൂതനാണെന്ന് പറയുന്ന മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ പറഞ്ഞത് സത്യമാണെങ്കിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന കൊട്ടാരത്തെ അദ്ദേഹം കീഴടക്കുന്നതായിരിക്കും. റോമൻ ചക്രവർത്തി പറയുകയാണ്. പിന്നെയോ, ഒക്കത് കുന്തു ആലമു അന്നഹു ഖാരിജുൻ, എനിക്കറിയാം, വിവരമുണ്ട്, മുമ്പ് തന്നെ കാലയെ കൂട്ടി തന്നെ ഇഞ്ചീലിലൂടെ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്നഹു ഖാരിജുൻ, അങ്ങനെയുള്ള ഒരു ദൂതൻ വരാനുണ്ട് എന്നെനിക്ക് വിവരമുണ്ട്. വലം അക്കുൻ ആലമു അവുന്നു അന്നഹു മിൻകും, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അറബികൾ നിന്നിട്ടായിരിക്കും മുഹമ്മദ് വരിക എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇങ്ങനൊരു നബി വരാനുണ്ട് എന്ന വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതൊരു പക്ഷേ ക്രിസ്ത്യാനിയിൽ ബനി ഇസ്രായേൽ നിന്നിട്ടായിരിക്കും എന്നായിരുന്നു ഞാൻ ധരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് കണ്ടുമുട്ടാനുള്ള വല്ല പഴുതും ഉണ്ടാവുകയാണെങ്കിൽ, ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ പ്രയോഗിച്ചിരുന്നേനെ. ഒരു കൂത്തു എന്തോ, ഞാൻ നിങ്ങളുടെ നേതാവ് മുഹമ്മദിന്റെ അടുക്കൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകിയിരുന്നേനെ. ആരാ പറയുന്നത്? റോമൻ ചക്രവർത്തിയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ക്രിസ്ത്യാനികളോടും ക്രിസ്തീയ സുഹൃത്തുക്കളോടും നമുക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ നേതാവ് റോമൻ ചക്രവർത്തി, അന്ന് ഇന്നത്തെ അമേരിക്കയിലേക്കാളും എന്ന് പറയാം ലോകത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗത്തെ ഭരിക്കുന്ന രാഷ്ട്രമാണ് അന്നത്തെ റോമൻ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ. ആ ചക്രവർത്തിയാണ് ഈ എഴുത്ത് വായിച്ചപ്പോൾ പറഞ്ഞത്, ആ ദൂതന്റെ കാല് കഴുകിയിരുന്നേനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. അതേ നേതാവിലേക്കാണ് ഇന്ന് നാമും ലോകത്തെ വിളിക്കുന്നത്, നാമും നമ്മെ വിളിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള നേതാവ് നമ്മുടെ നേതാവാണ് എന്നത് എത്രമാത്രം അഭിമാനിക്കാനുണ്ട്. അങ്ങനെയുള്ള നേതാവ് കൊണ്ടുവന്ന തത്വസംഹിതയെ പഠിക്കാൻ വേണ്ടി എത്രമാത്രം നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള നേതാവിനെ നാം നമ്മുടെ ശരീരത്തെക്കാളും കൂടുതൽ എത്രമാത്രം സ്നേഹിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നേതാവിനെ നമ്മുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ എത്രമാത്രം പകർത്തേണ്ടതുണ്ട്. അവരുടെ തത്വസംഹിതയെ, അവരുടെ ഭരണഘടനയെ, അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പകർത്തേണ്ടതുണ്ട്. അതെല്ലാം അതേ ഗൌരവത്തോടു കൂടി ഈ കാര്യം, ഈ നിധിയെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുന്ന ഒറിജിനൽ മുസ്ലിങ്ങളാൽ നിങ്ങളെയും എന്നെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇതുവരെ നാം പറഞ്ഞതിനെ ഒരു ഇബാദത്തായി നമ്മൾ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ശേഷിക്കുന്നതായ ഇത്തരം വിഷയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുവാനും അതിൽ നിന്നിട്ടെല്ലാം ഉൾക്കൊള്ളേണ്ടതായ തത്വങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളുവാനും ഒറിജിനൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് നമ്മുടെ അനുശ്ചേദ നേതാവായ നബിഗിന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാം എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ